യേശു നാമത്തിൽ അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കൂടിയിരിക്കുന്നല്ലോ. അങ്ങ് മാത്രം സംസാരിക്കണമേ. അങ്ങയുടെ ചിന്തകൾ ഭൂമിയിലേക്ക് അറിയിക്കുവാൻ ഇതാ അടിയനെ ഏൽപ്പിക്കുകയാണ്. ക്രിസ്തുവിൽ അങ്ങ് ജീവിക്കുകയാലും ഞങ്ങളിൽ അതുവഴി അങ്ങ് ക്രിസ്തുവിൽ ജീവിക്കുകയാലും നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ അങ്ങ് തുറന്നു തന്നാട്ടെ. അങ്ങ് ആഗ്രഹിക്കുന്ന ചിന്തകൾ ഞങ്ങളുടെ ഉൾത്തളങ്ങളിൽ വീണ് ആ വചനമാകുന്ന കല്ലുകൊണ്ട് വീണ്ടും പണിയുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാൽ ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്നു. ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി. സകല ശുശ്രൂഷ ഞങ്ങളുടെ കരങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പരസ്പരം കാണുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. സഹോദരങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ ദൈവത്തിന്റെ ചിന്തകൾ മനസ്സിലാക്കി അതിന് ജീവിപ്പാൻ ഇടയാകണം. പ്രിയരെ, ഈ ശുശ്രൂഷയുടെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ടുള്ളത് പോലെ ടേൺ ടു ദ ഇന്നർ ചർച്ച്, അകത്തെ ദേവാലയത്തിലേക്ക് തിരിയുക. ആ ദേവാലയ കൺസ്ട്രക്ഷന്റെ ഭാഗമാണ് ദൈവം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, പുറത്തെ ദേവാലയങ്ങൾ അടച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളോട് അകത്തെ ദേവാലയത്തിൽ തിരിയാൻ പറഞ്ഞു. എന്നിട്ട് നമുക്ക് സന്ദേശം തരുന്നത് ഇതാ, നിങ്ങളെ സംബന്ധിച്ച് പുറത്തുനിന്ന് ഇന്റർനെറ്റിലൂടെ നിങ്ങൾക്കാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ സന്ദേശങ്ങൾ വരുന്നത് അകത്തെ ദേവാലയത്തിൽ നിന്ന്. ആത്മാവ് സഭങ്ങളോട് പറയുന്നത് ഒന്ന് ചെയ്തോളാം, കേൾക്കട്ടെ. പക്ഷെ ഈ സ്വരം എപ്പോഴും ഉണ്ടാകില്ല, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് വരെ ഉണ്ടാവും. മാത്രമല്ല, പുറത്ത് അന്ധകാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പിശാചിന്റെ പ്രവൃത്തികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ? ഇരുട്ടിൽ, ഇരുട്ടിന്റെ മണ്ഡലത്തിൽ, ലോകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിട്ടുള്ള ചിന്ത നിങ്ങൾ മനസ്സിലാക്കിയോ? ദി ഇയർ ഓഫ് ഗിയർ അപ്പ്, ഓ ദ ഇയേഴ്സ് ഓഫ് ഗിയർ അപ്പ്, ഇനിയുള്ള വർഷങ്ങളൊക്കെ ദി ഇയേഴ്സ് ഓഫ് ഗിയർ അപ്പ്. അതെവിടെയാണ്? നമ്മുടെ ഉൾത്തളത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവരാജ്യം വർദ്ധിച്ചു കയറുകയാണ്. ദൈവപുത്രന്മാരുടെ ആ പ്രകാശനം വർദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. അപ്പോ ദൈവം അത് പണിത് കഴിഞ്ഞു. യഹോവ പണിയുന്നില്ല എങ്കിൽ പണിക്കാരാത്തനം വർത്തം. യഹോവ അത് പണിത് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കത് പണിയുവാൻ കഴിയും. അങ്ങനെ നമ്മൾ ദൈവം നമുക്ക് തന്ന കേട്ട വചനത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവം ജനിച്ചതൊക്കെ ലോകത്ത് ജയിക്കും. പുറമേ വരുന്ന ഇരുട്ടിനെ ജയിപ്പാനാണ് നമ്മളെ സഹായം. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. അധികം നാൾ നമുക്ക് ഇങ്ങനെ ദൈവമക്കൾക്ക്, യഥാർത്ഥ ദൈവമക്കൾക്ക് ഇന്റർനെറ്റിലൂടെ പരസ്പരം കണ്ടുമുട്ടുവാൻ, പരസ്പരം ദൈവവചനം ഷെയർ ചെയ്യുവാനൊന്നും കഴിയുകയില്ല. കാരണം പുറമേ ഇരുളിന്റെ അധികാരം വർദ്ധിച്ച് 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 നിയമങ്ങളിലൂടെ എല്ലാം ഇതും ബ്ലോക്ക് ചെയ്യും. അതിനുള്ളിൽ പ്രിയവചനങ്ങളെ, നിങ്ങളുടെ ഉള്ളിൽ ദയേഴ്സ് ഓഫ് ഗിയർ അപ്പിന്റെ ആ സമയത്ത് തന്നെ അകത്ത് ദേവാലയ കൺസ്ട്രക്ഷൻ നടക്കപ്പെടുകയും നിങ്ങൾ അകത്തളത്തിൽ ഉണരുകയും ദൈവത്തിൽ നിന്ന് നേരിട്ട് കേൾക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഓരോരുത്തരും ആത്മീക വളർച്ച പ്രാപിക്കുകയും ചെയ്യണമെന്ന് വീണ്ടും ഓർപ്പിക്കുകയാണ്. ഇതൊരു മതത്തിന്റെയോ സംഘടനയുടെയോ ശുശ്രൂഷയാണ്. ഇത് ദൈവരാജ്യത്തിന്റെ, ദൈവ കുടുംബത്തിന്റെ ശുശ്രൂഷയാണ്. ദൈവം തന്റെ മക്കളോട് എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു അത് പറഞ്ഞ് അവരെ ഒരുക്കി ക്രിസ്തുവിൽ പിതാവിന്റെ മാറോട് അണയിക്കുകയാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയ സഹോദരനിലൂടെ പറഞ്ഞ ആ ചിന്തകൾ യേശു കർത്താവ് തന്റെ പിതാവിനെ അനുഗമിക്കുന്നു, ഫോളോ ചെയ്യുന്നു. ക്രിസ്തുവിന്റെ തല ദൈവം. നമ്മൾ ക്രിസ്തുവിനെ ഫോളോ ചെയ്യണം. സഭ, സഭയുടെ തല ക്രിസ്തു. അങ്ങനെ ദൈവത്തിന്റെ ചിന്തകൾ നമ്മളിലൂടെ ഭൂമിയിൽ വരും. ഇന്ന് നമ്മൾ ദൈവത്തെ കൂടാരമാക്കണം എങ്കിൽ നാളെ ദൈവം നമ്മളുടെ മേൽ കൂടാരമായിരിക്കും. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. അനുഗ്രഹീത ചിന്തകൾ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ ചെറുനാൾ നമ്മുടെ ജീവിതം ദൈവം അനുവദിച്ചു. ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് ഒരു ജന്മദിനവാതിലൂടെ നാം ഭൂമിയിൽ പ്രവേശിച്ചു. ദൈവം നമ്മളിവിടെ പ്രവേശിപ്പിച്ചു. അധിക താമസിയാതെ ഒരു മരണദിനവാതിലൂടെ നാം അവിടുന്ന് കടന്നു പോകേണ്ടതായിട്ടു. അങ്ങനെ ജനിച്ച് മരിച്ച് കടന്നു പോകുന്ന ഒരു മാനവ പക്ഷി. പക്ഷേ ജനത്തിന് അറിയില്ല എന്തിനാണ് ഈ ജീവിതം. അവർ ഇരുട്ടിലാണ്. അവരുടെ സ്വകീയ പിതാവ് അവരെ വിളിക്കുമ്പോ ഇവിടെ നിന്ന് പറന്നു പോകുവാൻ അവർ ഒരുങ്ങുന്നില്ല. അവന്റെ കഥ എന്താന്ന് അവൻ അറിയുന്നു. അതുകൊണ്ടാണ് ആത്മാവ് ഇങ്ങനത്തെ ഒരു ഈരടി എനിക്ക് തരുവാനായിട്ട് ഇടയായത്. ജനിച്ച് മരിച്ച് കടന്നു പോകും മാനവ പക്ഷി, എന്തിനാണ് ജീവിതമെന്ന് അറിയാത്ത മാനവ പക്ഷി. ജനിച്ച് മരിച്ച് കടന്നു പോകും മാനവ പക്ഷി, എന്തിനാണ് ജീവിതമെന്ന് അറിയാത്ത മാനവ പക്ഷി. പപ്പ വിളിക്കുമ്പോൾ പറന്നു പോകാൻ തയ്യാറാണോ മാനവ പക്ഷി. നിൽക്കൂ നിൻ കഥയൊന്ന് കേട്ടു നോക്കൂ മാനവ പക്ഷി. മനുഷ്യർക്കിത് അറിയുന്നില്ല. ദൈവത്തിന്റെ ചിന്തകൾ അവരുടെ ഉൾത്തലങ്ങളിൽ. ഈ നാളുകളില് സ്വർഗത്തിലെ ദൈവം തന്റെ ചിന്തകൾ നമുക്ക് നൽകിക്കൊണ്ട് നമ്മൾ എന്തിനാണ് സൃഷ്ടിച്ചത്. ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ചു, നമ്മളിലൂടെ ഭൂമിയിൽ വെളിപ്പെടും. അങ്ങനെ ദൈവം വസിക്കുന്ന മണ്ഡലമാണ് ദേവാലയം. നമ്മൾ ദേവാലയങ്ങളായി ഈ ഭൂമിയിൽ ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുന്നവരായി തീരുമ്പോ ആരെ പോലെ? ക്രിസ്തുവിനെ പോലെ നമ്മൾ ദൈവപുത്രന്മാരായി വെളിപ്പെടും. ഇതാണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മാന്യൻ. അപ്പോ ഇതൊരു ദേവാലയ കൺസ്ട്രക്ഷനിലൂടെയാണ് നടക്കുന്നത്. ജെറുസലേമിലെ ദേവാലയ കൺസ്ട്രക്ഷന്റെ കാര്യമല്ല പറയുന്നത്. ലോകം മുഴുവൻ അതിനായിട്ട് കാത്തിരിക്കുമ്പോ സ്വർഗത്തിലെ ദൈവം ഇതാ നമ്മുടെ ഉള്ളിൽ ദേവാലയം പണിയാൻ വേണ്ടി കാത്തിരിക്കും. ലോകം മുഴുവൻ ജഡത്തിലെ ദേവാലയത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോ സ്വർഗത്തിലെ ദൈവം ആത്മാവിൽ നമ്മുടെ ഹൃദയത്തിലെ ദേവാലയത്തിനായി കാത്തിരിക്കും. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ഈ വാക്യം. എഫേസ്യ ലേഖനം 2:22. എഫേസ്യ ലേഖനം 2:22 ശബ്ദമൃദുവായി.
അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതുവരുന്നു.
അപ്പൊ ശ്രദ്ധിച്ചേ, അവനിൽ അതായത് ക്രിസ്തുവിൽ നമ്മൾ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്. ആദത്തിലല്ല, ആദത്തിൽ അത് പോയി, മരണം സംഭവിച്ചു. ക്രിസ്തുവിൽ നാം ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരികയാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ നിവാസമാകണം. ആര്? വിശുദ്ധന്മാർ. എപ്പോഴാണ് അത് തുടങ്ങിയത്? നാം യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോഴാണ് അത് ആരംഭിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത് യേശു ക്രിസ്തു ആകുന്ന മൂലക്കല്ലിന്മേൽ. അതിന്റെ 20-ാം വാക്യം വായിച്ചേ.
യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു.
അപ്പോ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് വിശുദ്ധന്മാരുടെ ഉള്ളിൽ. മൂലക്കല്ലാരാണ്? ക്രിസ്തയേശുവാണ്. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തയേശുവിൽ പണി പൂർത്തിയായെന്നല്ല പറയുന്നത്, മൂലക്കല്ലാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും മീൻസ് അവരിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവിക ചിന്തകളുടെ മേൽ, ആ ദൈവിക ചിന്തകൾ ഓരോ കല്ലുകളാണ്, ഓരോ പാറകളാണ്. കർത്താവ് പറയാറില്ലേ, കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ലോകം പറയുന്നേ? ഓ, ചിലര് പറഞ്ഞു നീ ഏലിയാവാണെന്ന് പറയുന്നു, നീ പ്രവാചകന്മാരിൽ ആരോ ഒരാളാണെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായ. ഉടനെ ക്രിസ്തുയേശു ശിഷ്യ പറഞ്ഞത്, ഇതൊരു പാറയാ, ഈ വെളിപ്പെടുത്തൽ ഒരു പാറയാ. ഞാനാണ് മിശിഹ, ഞാനാണ് രാജാവ്, യഹോവയാ ദൈവം സർവപ്രപഞ്ചത്തിനും മുമ്പ് നിർത്തിയിരിക്കുന്ന രാജാവ് ഞാനാണ്. ആർക്കറിയാം? യേശുവിനറിയാം. പക്ഷെ ഭൂമിയിൽ ഒരു മനുഷ്യൻ അത് വെളിപ്പെട്ടു. മനുഷ്യൻ അത് വെളിപ്പെട്ട വലിയ പ്രാധാന്യം, വെളിപ്പെടുന്നതോടുകൂടെ കാര്യം സാധിക്കപ്പെടാൻ തുടങ്ങി. വെളിപ്പെട്ടു, ഞാൻ രാജാവാ. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തില് രണ്ട് ഭരണാധികാരികൾ തമ്മിൽ സംസാരിക്കുന്നു. ഭരണാധികാരികൾ തമ്മിൽ സംസാരിക്കും, ഒന്ന് ഭൂമിയിലെ ഭരണാധികാരി, മറ്റൊന്ന് സ്വർഗത്തിന്റെ ഭരണാധികാരി. ഭൂമിയിലെ ഒരു ചെറിയ ഏരിയയുടെ ഭരണാധികാരി പൈലറ്റ്, പിലാത്തോസ് ഗവർണറാ. എനിക്ക് നിന്നെ വിടുവാനും വെറുതെ വിടാനും ക്രൂശിക്കാനും അധികാരമുണ്ടോ നിനക്ക് അറിയാലോ എന്നൊക്കെ സംസാരിക്കുന്ന സമയത്ത്, നീ രാജാവാണോ എന്നൊരു ചോദ്യം. ഉടനെ യേശു പറഞ്ഞു, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ രാജാവാ, ഞാൻ രാജാവാ. 2-ാം സങ്കീർത്തനം നോക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവ തന്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചു. ആരെ? തന്റെ പുത്രനായ ക്രിസ്തു. യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും എതിരെ രാജാക്കന്മാർ അണിനിരക്കുന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. യേശു തുടർന്ന് പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല, നീ വാഴുന്നത് പോലെ ഈ ഭൗതിക സ്ഥലമല്ല എന്റെ രാജ്യം. എന്റെ രാജ്യം ആത്മീകമാണ്, ആത്മരാജ്യത്തിലെ രാജാവാണ് ഞാൻ. ക്രിസ്തു പറയും, ആത്മരാജ്യത്തിലെ രാജാവാണ് ഞാൻ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ആ ക്രിസ്തയേശുവിൽ മൂലക്കല്ലായി അടിസ്ഥാനമിട്ട് ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ പണിതു വരുന്നത്. നാം ദൈവത്തിന് ഒരു ആലയമായി, സ്വർഗീയ പിതാവിന് ഒരു ആലയമായി നാം മാറണം. അങ്ങനെ ദൈവരാജ്യം നമ്മിലൂടെ ഭൂമി വെളിപ്പെടണം. അങ്ങനെ നമ്മളുടെ ഭൂമി വെളിപ്പെടുമ്പോഴാണ് നാം ദൈവപുത്രന്മാരായി വെളിപ്പെടുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് നാം കഴിഞ്ഞ സന്ദേശത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരുന്നതും ചേർന്ന് ഇപ്പോൾ അല്പമായി ഒന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്ക് ഏതൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനും നമ്മളിപ്പോ ഈ ലോകത്തിനൊരു കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ആ കോൺട്രാക്ട് ഒരു പീരീഡിനുള്ളിൽ തീർക്കണം, കൺസ്ട്രക്ഷൻ തീർക്കണം, അല്ലെങ്കിൽ ഫൈൻ ഉണ്ടാവും. പ്രൊഫഷണൽ ബിൽഡിങ്ങിന്റെ ലെവലാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ന പീരീഡിനുള്ളിൽ ഒരു കരാറുണ്ട്, ആ പീരീഡിനുള്ളിൽ കൊടുക്കണം, അല്ലെങ്കിൽ ആ തുകയിൽ നിന്ന് ഇത്ര പെർസെന്റേജ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഏതൊരു കൺസ്ട്രക്ഷനും ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു ടൈം ഉണ്ട്. ആ ടൈം എന്ന് പറയുന്നത് നമ്മളുടെ മരിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. ഡെത്ത് ഈസ് സർട്ടൻ. whom do you I die? ഞാൻ ആർക്കു വേണ്ടി മരിക്കും? മരണം ഉറപ്പാണ്, പക്ഷേ ഞാൻ ആർക്കു വേണ്ടി മരിക്കുന്നു എന്നതനുസരിച്ചിരിക്കും എൻ്റെ ദേവാലയ നിർമ്മാണം നടക്കുന്നതും നടക്കാത്തത്. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കാം. ഞാൻ ആർക്കു വേണ്ടി മരിക്കുന്നു എന്നതാണ് തീരുമാനിക്കുന്നത് ഇനി എൻ്റെ അടുത്ത ജീവിതം എങ്ങനെയെന്ന്. കഴിഞ്ഞ സന്ദേശം നിങ്ങൾ കേട്ടു, നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് മരണത്തിന് എതിരെയുള്ള ഒരു യുദ്ധമാണ് നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം. മരണത്തിന് എതിരെയുള്ള യുദ്ധം നാം അറിഞ്ഞാലും അറിഞ്ഞില്ലേലും ഓരോ നിമിഷവും നാം മരണത്തോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ യുദ്ധം ചെയ്ത് നാം മരണത്താൽ തോൽപ്പിക്കപ്പെടുക. ആ മരണത്താൽ തോൽപ്പിക്കപ്പെടുന്ന പീരീഡ് ഉണ്ടല്ലോ, അത് മരണം ജയിക്കുന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഒരു യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ഇന്ന ആളെ ജയിക്കുള്ളത് ഉറപ്പാണ്. ഈ പലരും പല മത്സരത്തിനും പന്തയം വയ്ക്കും, ക്രിക്കറ്റ് കളിക്കോ ഫുട്ബോൾ കളിക്കോ ഒക്കെ അല്ലെ, വലിയ വലിയ തുക പന്തയം വയ്ക്കും. പക്ഷെ അവർ എന്തുകൊണ്ട് അവർക്ക് അറിയത്തില്ല ആരാ ജയിക്കണേ. പക്ഷേ മനുഷ്യമക്കളെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളും മരണവുമായിട്ടൊരു യുദ്ധമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പന്തയം വെക്കണമെങ്കിൽ പന്തയം വെച്ചോ, മരണം ജയിക്കൂ എന്ന് പറഞ്ഞ് പന്തയം വെച്ചു. എല്ലാ മനുഷ്യന്റെ ജീവിതത്തിൽ, ലോക മനുഷ്യന്റെ ജീവിതത്തിൽ അവിടെ മരണം ജയിക്കും. എന്നാൽ ഈ മരണം ജയിക്കുന്ന ഈ പീരീഡ് ഉണ്ടല്ലോ, ഈ പീരീഡാണ് നമ്മുടെ ഉള്ളിൽ കൺസ്ട്രക്ഷൻ പീരീഡ് ആയിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്താലും വിശ്വാസം വലിക്കുന്നത് മരണത്തോടുള്ള മല്ലയുദ്ധമാണ്. മല്ലയുദ്ധം ചെയ്യുകയാണ് നമ്മൾ മരണത്തോട്. നമ്മൾ അല്പനേരം ശ്വാസം വലിച്ചില്ല എങ്കിൽ മരണം ചെയ്യും. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ശ്വാസം വലിക്കാതെ ഇരിക്കുമെങ്കിൽ മരണം ചെയ്യും. നമ്മള് വെള്ളം കുടിക്കാതെ കുറച്ച് ദിവസം അങ്ങ് തുടർന്നാൽ മരണം ചെയ്യും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് മരണത്തിനെതിരെ പോരാടുന്നവരാണ് ദിവസവും. നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഭക്ഷണം കഴിക്കാതെ കുറച്ച് ദിവസം ഇരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ മരണം ജയിക്കും, നമ്മൾ തോറ്റുപോകും. അപ്പോ പക്ഷേ നമ്മൾ ശ്വാസം വലിച്ചാലും നമ്മൾ ഭക്ഷണം കഴിച്ചാലും നമ്മൾ വെള്ളം കുടിച്ചാലും നമ്മളെ മരണം ജയിച്ചുകൊണ്ടേയിരിക്കുക. ഡേ ബൈ ഡേ നമ്മളെ മരണം ജയിച്ചുകൊണ്ടേയിരിക്കുക. അവസാനം മരണം നമ്മളെ ജയിച്ച് നമ്മളെ ഒരു പെട്ടിക്കുള്ളിൽ സെമത്തേരിയിൽ ആക്കും. നമ്മുടെ ശരീരത്തെ കുറിച്ച് പറയും, ഈ ഒരു പീരീഡില്ലേ, ഈ പീരീഡാണ് നമ്മളുടെ ദേവാലയ കൺസ്ട്രക്ഷനായി ദൈവം നമുക്ക് നൽകി. മനസ്സിലായോ? അപ്പോ ഈ ഒരു പീരീഡിൽ മരണം ചെയ്യുന്നത് ഉറപ്പാ. നമ്മൾ തോക്കും ജഡത്തിന്റെ സൈഡിൽ ഏതൊരു ആത്മീകനും തോറ്റുപോകും. ജഡ മനുഷ്യൻ മാത്രമല്ല ആത്മീകനും തോറ്റുപോകും. എന്നാൽ സ്വർഗത്തിലെ ദൈവം മറ്റൊരു സ്ട്രാറ്റജിയുമായി യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചു. യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചു. ഈ ജനം മരിച്ചുകൊണ്ടിരിക്കുക, മരണവരെ തോപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു പീരീഡിന്റെ ഉള്ളിൽ, ഈ മനുഷ്യരുടെ ഉള്ളിൽ മരണമില്ലാത്ത ദൈവത്തിന് വസിക്കാൻ ഒരു ഭവനം നിർമ്മിക്കുകയാണ്, ദേവാലയം നിർമ്മിക്കുക. ആരെല്ലാം അതിന് സമ്മതിക്കുന്നുവോ, ഈ പീരീഡിൽ ആരെല്ലാം അതിന് സമ്മതിക്കുന്നുവോ, ഈ മരണം മനുഷ്യനോട് യുദ്ധം ചെയ്യുന്ന മരണം മനുഷ്യന്റെ ഉള്ളിൽ ദേവാലയം ഒരുക്കപ്പെടുന്നതിനനുസരിച്ച് മരണമില്ലാത്ത ദൈവം ഈ യുദ്ധം ഏറ്റെടുക്കും നമുക്ക് വേണ്ടി. മരണത്തോട് യുദ്ധം ചെയ്യുന്ന പദ്ധതി മരണമില്ലാത്ത ദൈവം നമ്മുടെ ഉള്ളിൽ വാസമാക്കാൻ നമ്മൾ അനുവദിച്ച ആ ദൈവം ഈ യുദ്ധം ഏറ്റെടുക്കും. ആ യുദ്ധം ഏറ്റെടുത്തിട്ട് ദൈവം മരണത്തോട് വരും നമുക്ക് വേണ്ടി. അങ്ങനെ ദൈവത്തിന്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ സ്ട്രാറ്റജിയിൽ ദൈവം മരണത്തോട് നമുക്ക് വേണ്ടി പൊരുതി. ആരിൽ? ക്രിസ്തുവിൽ നമുക്ക് വേണ്ടി പൊരുതി മരണത്തെ തോൽപ്പിക്കും. അങ്ങനെ അവസാനം മരണമേ നിന്റെ ജയം എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ ദൈവ മക്കളുടെ ജീവിതത്തിൽ ഈ യുദ്ധത്തിൽ ആ ദൈവ മക്കൾ ജയം പ്രാപിക്കുവാൻ ഇടയാണ്. ഈ ഒരു സന്ദേശത്തിന്റെ ചിന്തകളാണ് നാം ഇനി മനസ്സിലാക്കുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് പോകുന്നത്. അപ്പോ കഴിഞ്ഞ സന്ദേശത്തിൽ ചിന്തിച്ച ആ ചിന്തകൾ തുടർന്നുകൊണ്ട്, അവസാനം ചിന്തിച്ച ചിന്തകൾ സ്ക്രീനിലൂടെ തുടർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അപ്പോഴാണ് ഇതിന്റെ ആഴങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഹല്ലേലൂയ. ഒന്നോണല്ലോ നമ്മുടെ ജീവിതം എന്ത് ചെയ്താൽ ഏതൊക്കെ രീതിയില് കാര്യങ്ങളെ കഷ്ടിക്കുവാൻ നമ്മൾ ശ്രമിച്ചാലും മരണം ഉറപ്പ, പക്ഷേ ഞാൻ ആർക്കു വേണ്ടി മരിക്കുന്നു ഇത് തീരുമാനിക്കും. ഈ യുദ്ധത്തിൽ മരണം ജയിക്കണോ അതോ ഞാൻ ജയിക്കണം? നാം ആർക്ക് വേണ്ടി മരിക്കുന്നു എന്ന് തീരുമാനിക്കും യുദ്ധത്തിൽ. മരണം എന്നെ ജയിക്കണോ അതോ ക്രിസ്തുവിൽ ഞാൻ മരണത്തെ ജയിക്കണം? അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ സന്ദേശം നിങ്ങൾ കേട്ടു. ഒരിക്കല് ലോകത്തിൽ ഒരു ടി വി അതിനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നപ്പോ അവരുടെ സന്ദേശത്തിന്റെ ടൈറ്റിൽ ഇതാണ്, ലേറ്ററാണ് ഞാൻ അറിഞ്ഞത്. എന്താണ് ആ ടൈറ്റിൽ? സഫലമീ യാത്ര. ഈ അവര് ബിസിനസിന് വേണ്ടിയാ വന്നത്, ബിസിനസ് ഇന്റർവ്യൂ. എന്നാൽ ഇന്റർവ്യൂ ബിസിനസ്സിൽ നിന്ന് ഷിഫ്റ്റ് ആയി ഫാദേഴ്സ് ബിസിനസ്സിലെ ഇന്റർവ്യൂയിലേക്ക് സംഭവം മാറി. അവരുടെ ജീവിതത്തിലും ഇതൊരു അത്ഭുതവും അനുഗ്രഹവും ഒക്കെ ആയിരുന്നു. ഇത് ഫേസ്ബുക്കിലും നമ്മുടെ വെബ്സൈറ്റിലും കിടക്കുന്നുണ്ട്, കാണേണ്ടവർക്ക് കാണാൻ മനസ്സിലാക്കി. അപ്പോ യഥാർത്ഥത്തിൽ അവിടെ അവസാനം കൺക്ലൂഡ് ചെയ്ത സന്ദേശം ഇങ്ങനെയാണ്, സകല മനുഷ്യരും എത്ര ലക്ഷപ്രഭുവോ കോടീശ്വരനോ ബില്യണയറോ ട്രില്യണയറോ ആയാൽ പോലും മരണം ഒരു ദിവസം കൊണ്ട് ആ വ്യക്തിയെ സീറോ ആക്കി കളയും, സീറോ ആക്കി കളയും. പക്ഷേ സ്വർഗത്തിലെ ദൈവം തന്റെ ഓമനപുത്രനായ ക്രിസ്തുവിനെ ഒരു പുതിയ ദൈവത്തിന്റെ ഹൃദയത്തിലെ ഒരു ഫാദേഴ്സ് ബിസിനസ്, ഒരു ബിസിനസ് സ്ട്രാറ്റജിയുമായി ഭൂമിയിലേക്ക് അയക്കും. ആ ബിസിനസ് സ്ട്രാറ്റജിയിൽ നാം നിലനിന്നാൽ നാം മനുഷ്യരെ പിടിക്കുന്നവരാകും. എവിടെ നിന്ന് എങ്ങോട്ട്? ലോകമാകുന്ന സമുദ്രത്തിൽ മരണത്തിനായി പിടിക്കപ്പെട്ട് കിടക്കുന്ന, ലോകമാകുന്ന ജയിലിൽ പിശാച് എന്ന ജയിലറാൽ സൂക്ഷിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തിത്വങ്ങളെ അവിടെ നിന്ന് പിടിച്ചെടുത്ത് ക്രിസ്തുവിൽ സൃഷ്ടാവിലേക്ക്, മരണമില്ലാത്ത ജാതിയും മതവും സംഘടനയില്ലാത്ത സൃഷ്ടാവിലേക്ക് എത്തിക്കുന്ന ഒരു പദ്ധതിയുമായി കർത്താവായ യേശു വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. ഇതാണ് എല്ലാ പുതിയ ബിസിനസ് സംരംഭകരോടും എനിക്ക് പറയാനുള്ളത് എന്ന് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയുണ്ടായി. നിങ്ങളും ആ 12 വയസ്സുള്ള ബാലൻ ചെയ്ത ബിസിനസ്, യേശു ക്രിസ്തുവിന്റെ ബിസിനസ് ഏറ്റെടുക്കും, ഫാദേഴ്സ് ബിസിനസ്. അപ്പോ അവരുടെ ആ ബിസിനസ്സിൽ സഫലം ഈ യാത്ര എന്നാണ് അവരുടെ ആ സന്ദേശ ടൈറ്റില്ലേ. അപ്പോ ഒരു യാത്ര, ഒരു ജീവിത യാത്ര, ജന്മദിനവാതിലൂടെ ആരംഭിച്ച് മരണദിനവാതിലൂടെ കടന്നു പോകുന്ന ജീവിതയാത്ര സഫലമാകണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയെ തോൽപ്പിക്കുന്ന മരണത്തെ ആ വ്യക്തി തോൽപ്പിക്കുന്നെങ്കിൽ മാത്രമേ അവന്റെ ജീവിതം സഫലമാകുകയുള്ളൂ. അല്ല എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം സഫലമാവുകയില്ല. എഴുതിയിരിക്കുന്നു, unless death is defeated in our life, this life journey is fruitless. മരണം നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടണം. മരണം നമ്മളെ പരാജയപ്പെടുത്തുകയല്ല, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്താൽ മരണത്തെ പരാജയപ്പെടുത്തണം. അവിടെയാണ് ഈ ജീവിതം ജയം പ്രാപിക്കുന്നത്. മരണം നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടില്ല എങ്കിൽ ഈ ജീവിത യാത്ര ഫലപ്രദം അല്ല. അപ്പോ കഴിഞ്ഞ സന്ദേശത്തിൽ നാം കേട്ട ചിന്ത ഇതാ ഒന്നുകൂടി ആവർത്തിച്ച് പറയട്ടെ, പുതിയതായിട്ട് കേൾക്കുന്നവർക്കും അത് പ്രയോജനകരമായി തീരും. ഒരു വൺ സെറ്റ് റെക്കോർഡിങ്ങിലേക്ക് അത് കടന്നു വരുമ്പോൾ ഇനിയും സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്നവർക്ക് അത് പ്രയോജനകരമായി തീരും. ഇതാ നാം ശ്വാസം വലിക്കും. ശ്വാസം വലിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ എന്തുമാണ് ചെയ്യുന്നത്? നാം മരണത്തോട് പോരാടുകയാണ്. ഈ വ്യക്തിയെ നമുക്കിവിടെ കാണാം, ഞാൻ ശ്വാസം വലിക്കുകയാണ്, ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക, പ്രാണവായു എടുക്കുകയാണ്. നാം മരണത്തോട് പോരാടുകയാണ്. പ്രാണവായു എടുത്തില്ലെങ്കിലോ പെട്ടെന്ന് മരണം നമ്മളെ കീഴടക്കും. ഇതാ മറ്റൊരു വ്യക്തി ഭക്ഷണം കഴിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. നാം പോലും അറിയാതെ നാം എന്താണ് ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്ത് പറ്റും? മരണം നമ്മെ കീഴടക്കും. മരണം നമ്മെ കീഴടക്കും. അപ്പോ നാം പോലും അറിയാതെ ഇതാ നാം ഓരോ നിമിഷവും മരണത്തിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എത്ര യുദ്ധം ചെയ്താലും മരണം നമ്മെ കീഴടക്കുക തന്നെ ചെയ്യും. ഇതാ ഒരു മനുഷ്യർക്ക് കാണാവുന്ന രീതിയിൽ ഒരു കാർട്ടൂൺ ശൈലിയിൽ നാം അത് കേട്ടു, നാം അത് മനസ്സിലാക്കി, നാം അത് കണ്ടു. എന്നാൽ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നാം അത് മനസ്സിലാക്കുക. നാമും മരണവും തമ്മിൽ യുദ്ധം. ഇതാ രണ്ട് കാർട്ടൂൺ ഫിഗറുകൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഒന്ന് മനുഷ്യൻ, ഇതൊരു കൊച്ചുകുട്ടി ഇവിടെ ജനിച്ചിരിക്കുന്നു. ഇതാ മറ്റൊന്ന് മരണം, ഡെത്ത്, പേര് പോലെ എഴുതിയിട്ടുണ്ട്. മരണം ഇതാ മനുഷ്യനോട് പറയാണ്, മാൻ യു ആർ ഓൾറെഡി ജഡ്ജ് ടു ഡെത്ത്, ഐ വിൽ കിൽ യു. മനുഷ്യ, നീ ഓൾറെഡി മരണത്തിന്റെ മരണത്തിനായി നിന്നെ വിധിച്ചിരിക്കുകയാണ്. ഏക മനുഷ്യ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. നിന്നെ മരണത്തിനായി വിധിച്ചിരിക്കുകയാണ്. നിന്നെ ഞാൻ കൊല്ലും. മരണത്തിന്റെ അധികാരിയെ പിശാചു മനുഷ്യനോട് പറയാണ്, നിന്നെ ഞാൻ കൊല്ലും. അപ്പോ മനുഷ്യൻ തിരിച്ചു പറഞ്ഞൊരു സങ്കല്പമാണ്, മനുഷ്യന്റെ ചിന്തയാണേ. മനുഷ്യന് മരണത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുക, മനുഷ്യന്റെ ചിന്തയാണ്. മനുഷ്യൻ തിരിച്ചു പറയുകയാണ്, ദാ ഞാൻ എന്റെ അമ്മയുടെ മുലപ്പാല് കുടിച്ചു വളർന്ന് നിന്നെ തോൽപ്പിക്കും. ഞാൻ എന്റെ അമ്മയുടെ മുലപ്പാല് കുടിച്ച് നിന്നെ തോൽപ്പിക്കും. ആരാരോട് പറയുന്നു? മനുഷ്യൻ മരണത്തോട് തിരിച്ചു പറയുന്ന ഒരു രംഗമാണ് നിങ്ങളെ കാണുന്നത്. എന്നാൽ ഉടനെ ഇതാ നിങ്ങൾക്കൂടെ കാണാം, ഉടനെ മരണം തിരിച്ചു പറയാണ്. ഓക്കെ, ലെറ്റ് അസ് സീ, നമുക്ക് കാണാം, നമുക്ക് നോക്കാം. രണ്ടുപേരും കൂടെ ഇതാ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. നമുക്ക് നോക്കാം, ഇന്ന് നമ്മൾ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മരണവുമായി. മരണവും ഓരോ നിമിഷവും മരണവുമായി യുദ്ധത്തിൽ ഏർപ്പെടും. നമ്മുടെ ഓരോ പ്രവൃത്തിയും ശ്രദ്ധിച്ച് എന്തിനു വേണ്ടിയാണെന്നറിയാമോ നമ്മൾ പ്രവർത്തിക്കുന്നത്? ജോലിക്ക് പോകുന്നു, എന്തിനു വേണ്ടിയാ? ശമ്പളം കിട്ടാൻ. ബിസിനസ് ചെയ്യുന്നു, എന്തിനു വേണ്ടിയാ? പണം കിട്ടാൻ. എന്തിനാ പണം? ഭക്ഷണം മേടിക്കാൻ. എന്തിനാ ഭക്ഷണം? ജീവൻ നിലനിർത്താൻ അല്ലേ? ജീവൻ നിലനിർത്താൻ അല്ലേ? അപ്പൊ എന്തിനെതിരെയാ നമ്മൾ പോരാടുന്നത്? നമ്മൾ പോലും അറിയാതെ മരണത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്, മരണത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, നമുക്ക് നോക്കാം. മരണം പറഞ്ഞു, നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ, അവർ നമ്മൾ യുദ്ധം ആരംഭിച്ചു. ജനനാള് മുതൽ യുദ്ധം ആരംഭിക്കുകയാണ് രണ്ടുപേരും. ദാ മനുഷ്യനും മരണവും തമ്മിൽ യുദ്ധം. യുദ്ധം തുടങ്ങി. ദാ മനുഷ്യൻ പറഞ്ഞതുപോലെ, ഞാൻ അമ്മയുടെ മോലെ പാല് കുടിച്ച് വളരും. ദാ അവൻ വളർന്നു. മരണം തോറ്റുകൊണ്ടിരിക്കുന്ന അവസ്ഥ പോലെ തോന്നി. ദാ ഒരു 5 വയസ്സ് 6 വയസ്സായി, മരണം തോറ്റുകൊണ്ടിരിക്കുന്ന അവസ്ഥ പോലെ തോന്നി. ദാ മരണത്തെ ചവിട്ടുകയാണ് മനുഷ്യൻ. ഇതാ തുടർന്ന് ദാ വീണ്ടും അവനൊരു യുവാവായി വളർന്നു. മരണത്തെ അടുക്കി തോൽപ്പിക്കുകയാണ്. അവൻ കഴിച്ച ഫുഡിലൂടെ, ചോറിലൂടെ, അവൻ ഇതാ ഇറച്ചിയിലൂടെ എല്ലാം വളർന്നു, ഒരു യുവാവായി വളർന്നു. മരണം തോറ്റുകൊണ്ടിരിക്കുന്നതായിട്ട് തോന്നി. മരണത്തെ അവൻ പുറത്താക്കുകയാണ് എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു എന്നറിയാമോ? പ്രിയ സഹോദരങ്ങളെ, അവൻ കഴിച്ച ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അവൾ കഴിച്ച ഭക്ഷണങ്ങൾ മരണത്തെ തോൽപ്പിച്ചു എന്ന് തോന്നിയെങ്കിലും യഥാർത്ഥത്തിൽ മരണം തോൽക്കുകയായിരുന്നില്ല, മരണം ജയിക്കുകയായിരുന്നു. മരണം തിരിച്ച് അടിച്ചു. കാരണം ഈ മനുഷ്യൻ മരണത്തിന്റെ കീഴില, അവൻ ദ്രവത്വത്തിന്റെ കീഴില. അവന്റെ ആ പുഷ്ടിയുള്ള ശരീരം പയ്യെ മാറാൻ തുടങ്ങി. പയ്യെ ഇതാ കണ്ണിന്റെ കാഴ്ച ഇല്ലാതെയാകാൻ തുടങ്ങി. അവൻ ഇതാ ഗ്ലാസ് വെക്കാതെ കാണുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറി. അപ്പോ ഉടനെ അവൻ വിട്ടില്ല, അവൻ വിട്ടില്ല. തന്റെ തൊലി ചുളുങ്ങാൻ തുടങ്ങുന്നു അല്ലേ? തന്റെ തൊലി ചുളുങ്ങാൻ, മരണമേ ഞങ്ങൾ കണ്ടുപിടിച്ച സാധനങ്ങളുണ്ട് നിനക്കെതിരെ, നീ ഞങ്ങളുടെ തൊലി ചുളുക്കാൻ നോക്കിയ, ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഞങ്ങൾ ആന്റി ഏജിങ് ക്രീം ഉപയോഗിക്കും. ആന്റി ഏജിങ് ക്രീം ഉപയോഗിച്ച് മരണമേ നിന്നെ ഞാൻ തോൽപ്പിക്കും. അങ്ങനെ നീയെ തൊലി ചുളുക്കിയ, ഇതാ ഞാൻ ഈ ക്രീമുകൾ ഉപയോഗിച്ച് എന്റെ തൊലിയുടെ ചുളുക്ക് ഞാൻ മാറ്റിയിട്ടു. ഇതാ അങ്ങനെ മരണത്തിനെതിരെ വീണ്ടും യുദ്ധം ആരംഭിച്ചു. അങ്ങനെ മരണത്തിന്റെ യുദ്ധം ആരംഭിച്ചു. ഇതാ മനുഷ്യന്റെ തലയിലെ തലമുടികളൊക്കെ കറുത്തത് വെളുക്കാൻ തുടങ്ങി. മനുഷ്യൻ വീണ്ടും യുദ്ധം ആരംഭിക്കുകയാണ്. അങ്ങനെ വെളുത്താൽ ഞാൻ ഇതാ ഹെയർഡൈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിന്റെ മരണത്തെ ഞാൻ തോൽപ്പിക്കും. ഇതാ വീണ്ടും മനുഷ്യൻ മരണത്തിന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ പുറമേ ഈ വെളുത്ത മുടികളെ അവൻ ഹെയർഡൈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചും കറുപ്പിപ്പിച്ചു. പക്ഷെ അവന്റെ അകത്ത് മരണം നടന്നുകൊണ്ടിരിക്കുകയാണ്, മരണം അവനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതാ വീണ്ടും മുന്നോട്ടേക്ക് പോകുന്നു. ഇതാ ഡോക്ടർ പറയുകയാണ്, അറ്റ്ലീസ്റ്റ് 1 അവർ യു ഷുഡ് വാക്ക് അവരുടെ, നീ മിനിമം, അതായത് നിനക്ക് പ്രശ്നമാണ്, നിനക്ക് ഷുഗറാണ്, നിനക്ക് പ്രഷറാണ്, നിനക്ക് കൊളസ്ട്രോൾ ആണ്, പല പല വിഷയങ്ങൾ നിന്നെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ അധികം സമയം ഉണ്ടാകത്തില്ല. ഉടനെ മരണത്തെ അവൻ ഭയപ്പെടുകയാ, മരണത്തെ അവൻ ഭയപ്പെട്ട് ഇനി രാവിലെ നോക്കുമ്പോൾ, രാത്രി വൈകിട്ട് നോക്കുമ്പോ ഇതാ ഒരു കൂട്ടം ജനത്തെ നമുക്ക് കാണാൻ പറ്റും. ഇതാ അവർ ഇതുവരെ ഇല്ലാത്ത ചേച്ചി എന്താ ഇപ്പൊ നടക്കാൻ തുടങ്ങിയേ? ഓ, ഞാൻ ഡോക്ടർ ഒന്ന് കാണാൻ പോയി, അതുകൊണ്ടാ നടക്കാൻ തുടങ്ങിയ. അച്ഛാ, ഇതുവരെ അങ്ങനെ റോട്ടിൽ കണ്ടില്ലല്ലോ, ഇതാ പാന്റ് ഷർട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നതായിട്ട്. കാരണം ഞാൻ ഡോക്ടർ ഇന്ന് കാണാൻ പോയി. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഇതാ ഈ രോഗം എന്നെയും കൊണ്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ആ രോഗത്തെ ചെറുക്കണമെങ്കിൽ ഈ നടപ്പൊക്കെ ഒരു എക്സർസൈസ് ഒക്കെ ആവശ്യം. സന്തോഷമാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ വയ്യാത്തത് അടിയും വെച്ച് ഞാൻ നടക്കുവാൻ തുടങ്ങുന്നത്. ഇത് പലരെയും കാണാം, ഇതുവരെ നടക്കാത്ത ആ വ്യക്തിത്വങ്ങൾ നടക്കുവാൻ ആരംഭിക്കുകയാണ്. എന്താണ് സംഭവം? മരണത്തെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു പദ്ധതി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരണത്തെ തോൽപ്പിക്കാനുള്ള പദ്ധതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതാ മരണം ആ വ്യക്തിയെ കീഴടക്കി കൊണ്ടിരിക്കുകയാണ്. അവന്റെ ആന്തരിക അവയവങ്ങളിലേക്ക് മരണം വ്യാപരിക്കുവാൻ തുടങ്ങി. മരണം വ്യാപരിക്കാൻ തുടങ്ങി. ഈ ആന്തരിക അവയവങ്ങളിലേക്ക് മരണം വ്യാപരിച്ചു. ഇതാ ആ വ്യക്തി നിവൃത്തിയില്ലാതെ ഇതാ അവസാന ഹോസ്പിറ്റൽ ബെഡിലേക്ക് അവനെ തള്ളിയിട്ടു. മരണം ഹോസ്പിറ്റൽ ബെഡിലേക്ക് അവനെ മരണം തള്ളിയിട്ടു. പ്രിയരെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കഥയാണ് ഈ പറയുന്നത്. ഇതാ നമ്മളോട് പറഞ്ഞത്, നിൽക്കൂ, നീ കഥയൊന്ന് കേട്ടു നോക്ക്. പപ്പ വിളിക്കുമ്പോൾ പറന്നു പോകാൻ തയ്യാറാണോ മാനവപക്ഷി? നിൽക്കൂ, നീ കഥയൊന്ന് കേട്ടു നോക്കൂ മാനവപക്ഷി. ഹല്ലേലൂയ. അപ്പൊ ഒന്ന് കേട്ടു നോക്കത്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇതാ മരണം ഇതാ ഇടിക്കുകയാണ്, തകർത്തിടിക്കുകയാണ്. ഇതുവരെ ജയിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ മനുഷ്യനെ ഇതാ എന്റെ ബിരിയാണിയിലൂടെ, എന്റെ പൊറോട്ടയിലൂടെ, എന്റെ ആന്റി ഏജിങ് പ്രൊഡക്റ്റുകളിലൂടെ, എന്റെ എക്സർസൈസുകളിലൂടെ, എന്റെ ആന്റിബയോട്ടിക്കുകളിലൂടെ, ഞങ്ങളുടെ ഡോക്ടർമാരിലൂടെ ജയിക്കുന്നു എന്ന് പറഞ്ഞ് നിന്ന മനുഷ്യൻ ഇതാ പരാജയപ്പെടുകയാണ്. ഇതാ ഉടനെ തന്നെ മനുഷ്യൻ തിരിച്ചു കൂട്ടുകയാണ്, എനിക്ക് ഡോക്ടേഴ്സ് ഉണ്ട്, എനിക്ക് ഡോക്ടേഴ്സ് എന്റെ കൂട്ടുകാരാണ്, മരണമേ ഇതാ നിന്നെ ചവിട്ടുകയാണ്. ഹല്ലേലൂയ. മരണത്തെ ചവിട്ടുകയാണ്, എനിക്ക് മരുന്നുകളുണ്ട്, എനിക്ക് ആന്റിബയോട്ടിക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ലോക സിസ്റ്റം കൊണ്ട് മരണത്തെ ചവിട്ടാൻ നോക്കുകയാ. ഹല്ലേലൂയ. മരണം പറഞ്ഞ് ഇതൊന്നും എനിക്ക് വിഷയമല്ല, ഇതൊന്നും എനിക്ക് വിഷയമല്ല. ഉൽപ്പത്തിയിൽ ഒരു കൽപ്പന കിടക്കുന്നുണ്ട്, എനിക്ക് ഇവിടത്തെ മെഡിക്കൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അല്ല, എനിക്ക് വേറൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, പ്രപഞ്ച സൃഷ്ടിതാവായ ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. നന്മ തിന്മകളെ കുറിച്ച് അറിവിന്റെ വിട്ടത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞത് ഇവിടത്തെ ഒരു ഡോക്ടറല്ല, ഇതാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് അല്ല, സ്വർഗീയ പിതാവാണ് പറഞ്ഞത്. ആ അധികാരപത്രം എന്റെ കയ്യിലുണ്ട്, മനുഷ്യവർഗത്തിന് വിരോധമായി എഴുതിയ കയ്യെഴുത്ത് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് മരണമേ ഇതാ മരണം പറയാ, അതുകൊണ്ട് മരണം നിന്നെ കീഴടക്കുക തന്നെ ചെയ്യും. മനുഷ്യ, നിനക്ക് ഡോക്ടർമാരുണ്ട്, നിനക്ക് മരുന്നുകളുണ്ട്, നിനക്ക് ആന്റിബയോട്ടിക് പ്രൊഡക്റ്റുകളുണ്ട്, നിനക്ക് ആന്റി ഏജിങ് പ്രൊഡക്റ്റുകളുണ്ട്, നിനക്ക് എക്സർസൈസ് ഉണ്ട്, നിനക്ക് ബില്യണും ട്രില്യൺ ഡോളറും ബാങ്കിലുണ്ട്. പക്ഷെ ഞാൻ നിന്നെ കൊണ്ടേ പോ. മനുഷ്യ, നാം എന്തു ചെയ്യും? നിന്നെ കൊണ്ടേ പോകും. മരണം ഒരൊറ്റ ചവിട്ട് കൊടുത്തു. ഈ ഇത്രയും വൈഭവമുള്ള മനുഷ്യൻ ഇതാ പെട്ടിക്കുള്ളിലായി, പെട്ടിക്കുള്ളിലായി. അവനെ ചുറ്റുമുള്ള മരിക്കുന്നവരെല്ലാം കൂടി പൊക്കിയെടുത്തു. പൊക്കിയെടുത്തിട്ട് അവനെ മണ്ണിന്റെ അടിയിലേക്ക് വെച്ചു, മണ്ണിന്റെ ഉള്ളിലേക്ക് വെച്ചു. നാം പൊടി എന്ന ദൈവം ഓർത്ത് നമ്മളും അന്ന് ഓർത്താൻ നല്ലത്. ഹല്ലേലൂയ. നമ്മളും ഇത് ഓർത്താൻ നല്ലതാ. ഇതാണ് മനുഷ്യന്റെ കഥ, ഇതാണ് മനുഷ്യന്റെ ഡെത്ത് ഈസ് സർട്ടൻ. മരണം നിശ്ചയം, മരണമേ ജയി, മരണമേ ജയി. എന്നാൽ ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന പീരീഡിൽ ദൈവം ഒരു പുതിയ സ്ട്രാറ്റജിയുമായി, മരണത്തെ നമ്മൾ ജയിപ്പാൻ ഒരു പുതിയ സ്ട്രാറ്റജിയുമായി ദൈവം തന്റെ ഓമനകുമാരനെ ഭൂമിയിൽ ഇറക്കി. ഓമനകുമാരനെ ഭൂമിയിൽ ഇറക്കി. മനുഷ്യന്റെ ബോഡിയാണ് ഇതാ ഈ തലത്തിൽ മരണത്തിലേക്ക് പോകുന്നത്. അവന്റെ സോള് തീപ്പൊയിലേക്ക് യാത്രയാകും തുടരും. എന്നാൽ ഇതിനെ ജയിപ്പാൻ തന്റെ ഓമനകുമാരനെ സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ, ഓമനകുമാരൻ ഒരു അനൗൺസ്മെന്റ് നടത്തി. എന്താണെന്ന് ആ അനൗൺസ്മെന്റ്? മനുഷ്യ, നീ ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയാൽ കാര്യമില്ല, നീ അതിനെ കളയുകയോ. ഇങ്ങനൊരു വാക്യം ഓർക്കുന്നുണ്ട്. നീ ഏതായാലും എല്ലാ ഏക മനുഷ്യ പാപം പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. മരണം നിന്നെ തോപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇതിന്റെ ഇടയിൽ നീ നിന്റെ ജീവൻ രക്ഷിക്കാൻ നോക്കിയാൽ നീ അതിനെ കളയുകയുള്ളൂ. എങ്ങനെയാണ് നീ ജീവൻ രക്ഷിക്കാൻ നോക്കുന്നത്? നീ ജീവൻ രക്ഷിക്കാൻ നോക്കുന്നത് അമ്മയുടെ പാല് കുടിച്ച് അമ്മ തരുന്ന ഭക്ഷണം കഴിച്ച് പൊറോട്ട ഇറച്ചി ചപ്പാത്തി പിന്നെ ആന്റി ഏജിങ് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ഹെയർ ഡൈയിങ് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്ത് അവരിൽ നിന്ന് മരുന്നുകൾ ഉപയോഗിച്ച് എല്ലാ പരിപാടിയും നീ നോക്കുന്നുണ്ട്. എല്ലാ പരിപാടിയും അതിനുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാ പരിപാടിയും നോക്കിയാൽ നീ നിന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ നീ അതിനെ കളയുകയുള്ളൂ. പക്ഷേ അത് ജീവനെ നേടാൻ മരണത്തെ തോൽപ്പിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. പിതാവിനെ അതിനായിട്ട് അയച്ചേ. അതെന്താണെന്നറിയാമോ? നിന്റെ ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ, മരണം തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ, ഇത്രയും നാൾ നീ ലോകം നേടാൻ ഉപയോഗിച്ചില്ലേ? നിനക്കായി ഉപയോഗിച്ചില്ലേ? അതിനി അങ്ങനെ ഉപയോഗിക്കരുത്. ഇനി ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന ജീവനെ നീ ദൈവത്തിനായി ഉപയോഗിക്കണം. നിന്റെ സൃഷ്ടാവിന്റെ ഇഷ്ടം ചെയ്യാൻ നീ ഉപയോഗിക്കണം. നീ എനിക്കായി ഉപയോഗിക്കണം. ഞാൻ വന്നത് സൃഷ്ടാവിന്റെ ഇഷ്ടം ചെയ്യാൻ. അങ്ങനെയെങ്കിൽ നീ നിന്റെ ജീവനെ മരണത്തിൽ നിന്നും നേടും. നീ നിന്റെ ജീവനെ മരണത്തിൽ നിന്ന് നേടും. ഈ സ്ട്രാറ്റജിയുമായിട്ടാണ് സ്വർഗീയ പിതാവ് തന്നെ ഓമന പുത്രനെ അയച്ചത്. പക്ഷെ ഈ സ്ട്രാറ്റജി ഒന്ന് ഏറ്റെടുക്കാൻ മനുഷ്യന്റെ കണ്ണ് നല്ലൊരു പങ്കിന്റെ 95 അല്ല അതിലധികവും പെർസെന്റേജ് ആളുകളുടെയും കണ്ണ് തുറന്നിട്ട് ഇപ്പോഴും അവരുടെ ദർശനം ലോകമാണ്, ലോകം നേടും. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ ഒരു സ്ട്രാറ്റജിയുമായിട്ടാണ് സ്വർഗീയ പിതാവ് കർത്താവ് യേശുവിനെ ഇങ്ങോട്ട് അയച്ചത്, മരണത്തെ ജയിപ്പാൻ തക്ക ഒരു സ്ട്രാറ്റജി. അതാണ് മത്തായിയുടെ സുവിശേഷം 16:25-26 വാക്യങ്ങളിൽ ദൈവത്തിന്റെ സ്ട്രാറ്റജിയും മനുഷ്യന്റെ സ്ട്രാറ്റജിയും തമ്മിൽ അവിടെ കമ്പാരിസണും അവിടെ കിടക്കുന്നു. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം.
ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം?
ശ്രദ്ധിച്ചാട്ടെ, ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. അപ്പോ കർത്താവ് ഉറപ്പായിട്ടും പറയാണ് അതിനെ കളയും. നമ്മുടെ ജീവിതയാത്രയിൽ മുഴുവൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിക്കുക. നമ്മുടെ ശ്വാസം വലിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, മരുന്ന് കഴിക്കുന്നത്, ഡോക്ടറെ കാണാൻ പോകുന്നത്, എക്സസൈസ് ചെയ്യുന്നത്, പണിക്ക് പോകുന്നത്, ബിസിനസ് ചെയ്യുന്നത് എല്ലാം നമ്മൾ എന്നാ ചെയ്യുന്നേ? ജീവനെ രക്ഷിക്കാൻ ആഗ്രഹിച്ച് പ്രവർത്തിക്കുകയാണ്. പക്ഷെ റിസൾട്ട് എന്താണ്? നോക്കിയേ അപ്പൂപ്പനെ, നോക്കിയേ പോയില്ലേ അപ്പൂപ്പന്റെ അപ്പൂപ്പനെ നോക്കിയേ പോയില്ലേ? നീ അതിന്റെ ജീവനെ കളയത്തേ ഉള്ളൂ. പക്ഷേ കർത്താവ് ഒരു പുതിയ സ്ട്രാറ്റജി നമുക്ക് പറഞ്ഞു തരിക, ജീവനെ നേടുവാനുള്ള സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മള് ഇതാ മനുഷ്യന്റെ സ്ട്രാറ്റജി എന്താണ്? മനുഷ്യൻ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ? അതിന് 16:26 പോയത് ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ടും. അപ്പൊ മനുഷ്യൻ എന്തിനു വേണ്ടി ഓടി നടക്കുന്നേ? ഈ മരിക്കുന്ന ജീവനും വെച്ചോണ്ട് സർവലോകം നേടണം. ഒന്ന് പറഞ്ഞേ, മനുഷ്യൻ എന്തിനു വേണ്ടി ഓടി നടക്കുന്നേ? ഈ മരിക്കുന്ന ജീവൻ ഉപയോഗിച്ച് സർവലോകവും നേടണം. ഇവരും മണ്ടത്തരല്ലേ? ഇതുകൊണ്ട് കർത്താവ് പറയുന്നത് ഉണ്മാനം ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കാം. ഈ മനുഷ്യൻ ഈ മരിക്കുന്ന ജീവനും വെച്ചോണ്ട് സർവലോകവും നേടണം. അവന് ഓടുക, മണ്ടത്തരം. ഞാനിത് പറയുമ്പോ ചിലർക്ക് എന്താണ്ട് പണിയെടുക്കണ്ട, അപ്പൊ പണിയും നമ്മൾ എടുക്കണ്ടല്ലോ. അങ്ങനെയല്ല, പണിയെടുക്കണം, നന്നായിട്ട് അധ്വാനിക്കണം. ഏതിൽ? ദൈവം പറയുന്ന ദൈവ ഇഷ്ടത്തിൽ അധ്വാനിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ദൈവം പറയുന്ന ദൈവ ഇഷ്ടത്തിൽ ദൈവിക പ്രവർത്തനങ്ങളെ നിങ്ങൾ മൂവിക്കണം. കള്ളനിനി കക്കാതെ മുട്ടുള്ളവനെ ദാനം ചെയ്യേണ്ടതിനെ കൈകൊണ്ട് പ്രവർത്തിച്ച് എന്തുകൊണ്ട് പ്രവർത്തിക്കണം? കൈകൊണ്ട് പ്രവർത്തിച്ച് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക എത്ര വേണം. ദൈവ പ്രവർത്തികളെ അധ്വാനിച്ച് മൂവിക്കണം. ഈ ഭൂമിയിൽ കാര്യങ്ങളെ നീക്കണമെങ്കിൽ ഫണ്ട് ഫൈനാൻസ് ആവശ്യം. പല മേഖലയിലും പല രാജ്യങ്ങളിലും ദൈവമക്കളുടെ പ്രവർത്തനം ഉള്ളതുകൊണ്ടാണ് പല ദൈവദാസന്മാർക്കും ഇന്ന് അവർക്ക് പ്രസംഗിക്കാൻ കഴിയും, പ്രവർത്തിക്കാൻ കഴിയും. എടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയാതെ പലരെയും മൂവ് ചെയ്യിപ്പിക്കുന്ന പലരും ഈ പ്ലാനറ്റിന്റെ പല ഭാഗങ്ങളിലും അവരധ്വാനിക്കുന്നത് കൊണ്ടാണ് പല ദൈവപ്രവൃത്തികളും പല ഭാഗങ്ങളിലും മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വചനം പറയുമ്പോൾ അത് പിന്നെ പഠിക്കുന്നു പോകണ്ടല്ലോ. നോ, നമ്മൾ വർക്ക് ചെയ്യണം. ദൈവത്തിന്റെ വചനം പറയുന്നു, വേല ചെയ്യാത്തവൻ തിന്നാതെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഒരുവന്റെ ഹൃദയത്തിലെ ലക്ഷ്യം സർവലോകവും നേടിയിട്ട്, അവൻ സർവലോകം നേടാൻ ഓടുകയാണ്. ആ ഒരു മനം ലോകം നേടാനല്ല നാം പോകുന്നത്. കാരണം ഈ മരിക്കുന്ന ജീവൻ കൊണ്ട് ലോകം നേടിയിട്ട് എന്താ കാര്യമുള്ളത്? ഒരു കാര്യം നിലനിൽക്കത്തില്ല. നമ്മൾ ഇവിടെ നേടേണ്ടത് ജീവനാണ്, ജീവന്റെ സമൃദ്ധിയാണ്, അതുവഴി സ്വർഗരാജ്യമാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയാണ് ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ട്. അപ്പൊ അവന്റെ ലക്ഷ്യം മുഴുവൻ സർവലോകവും നേടുന്നത്, ലോകം നേടാൻ വേണ്ടി ഓടുക. നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം ലോകം നേടുക അല്ല, പകരം നമ്മുടെ അധ്വാനത്തെ ലക്ഷ്യം സ്വർഗം നേടുകയും സ്വർഗത്തിലെ തേജസ്സിന്മേ തേജസ് പ്രാപിച്ച അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പൊ അതിനുവേണ്ടി സ്വർഗത്തിലെ പ്രവർത്തനം ഭൂമിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ ആ സ്വർഗത്തിന്റെ അംബാസിഡേഴ്സ്. ആ പ്രവർത്തികളെ നമ്മൾ മൂവ് ചെയ്യിക്കണം. നമ്മളിലൂടെ മൂവ് ചെയ്യിക്കണം, അതോടൊപ്പം നമ്മൾ മൂവ് ചെയ്യണം, നമ്മളിലൂടെയും മൂവ് ചെയ്യിക്കണം. അപ്പൊ ഇത് ശ്രദ്ധയോടുകൂടി ആയിരിക്കട്ടെ. അപ്പോ സർവലോകവും നേടുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഈ മരിക്കുന്ന ജീവൻ ഉപയോഗിച്ചാൽ നാം വെറും വിട്ടികൾ. ഇപ്പോഴത്തെ സന്തോഷത്തിന് വേണ്ടിയാണ് നാം ജീവിക്കുന്നതെങ്കിൽ നാം വെറും വിട്ടികൾ. പകരം കർത്താവ് പറഞ്ഞ ചിന്ത ഒന്ന് മനസ്സിലാക്കുക. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. കാരണം ഉറപ്പാണ്, ഞാൻ എത്ര മരുന്ന് കഴിച്ചാലും, എത്ര ഡോക്ടർമാർ എന്റെ കൂട്ടുകാരായിട്ടുണ്ടായാലും, എത്ര പണം എന്റെ ബാങ്ക് എടുത്താലും, മരണം എന്നെ കൊണ്ടുപോകും. പിന്നെ ആ മരണത്തെ ഞാൻ തോൽപ്പിക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞ സ്ട്രാറ്റജി ശ്രദ്ധിച്ചു കേട്ടോ. ബുദ്ധിമാന്മാരത് കേട്ടെടുത്തോ. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞ അതിനെ കണ്ടെത്തും. ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടുള്ളതിൽ, അനുഭവിച്ചിട്ടുള്ളത് ഏറ്റവും നല്ല സ്ട്രാറ്റജിയാണ്, പദ്ധതിയാണ്, ഏറ്റവും ശ്രേഷ്ഠകരമായ പദ്ധതി. എനിക്ക് ജയിക്കേണ്ടത് മരണത്തെ, എനിക്ക് പ്രവേശിക്കേണ്ട ഒരു ജീവനില്ല. എനിക്ക് ഈ സ്ട്രാറ്റജി പറഞ്ഞു തന്നത് സ്വർഗീയ പിതാവ് തന്റെ ഓമനപുത്രനായ ക്രിസ്തുവിലൂടെയാണ്. ഈ ജീവിതം, ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം ഇനി നിനക്കായി ഉപയോഗിക്കാതെ നീയെ നിന്റെ സൃഷ്ടാവിനായി ഉപയോഗിക്കുക. കാരണം നിന്റെ ഓരോ ദിവസം മരണവും ആർക്കു വേണ്ടി മരിക്കുന്നു എന്നുള്ളത് തീരുമാനിക്കും നീ മരണത്തെ ജയിക്കുമോ ഇല്ലേ എന്നുള്ളത്. നിന്റെ ഓരോ ദിവസത്തെ ജീവിതവും നീ ആർക്കു വേണ്ടി മരിക്കുന്നു. ഓ ലോർഡ് ഐ ലവ് യു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതം ആർക്കു വേണ്ടി മരിക്കുന്നു. ഇതാ എന്റെ ജീവിതത്തിൽ ഒരു കണക്ക് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇത് ഒരു പെർഫെക്റ്റ് കണക്കല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കണക്കാണ്. അപ്പോ നിങ്ങൾ മനസ്സിലാവും ഈ സംഭവം എന്താണ്. ഇതാ ഞാൻ ആർക്കു വേണ്ടി മരിക്കുന്നു? എനിക്ക് വേണ്ടി മരിക്കുന്നു, എന്റെ സൃഷ്ടാവിന് വേണ്ടി മരിക്കുന്നു. ഇതാ പ്രിയ സഹോദരങ്ങളെ, ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം എന്റെ ടൈറ്റിൽ, അവർ ഡെഡ് ഡേയ്സ്, നമ്മുടെ മരിച്ചുപോയ ദിവസം. ഒരു കണക്കാണ്, അതായത് ദാ ഇപ്പൊ എന്റെ ജീവിതത്തിൽ 50 വയസ്സ് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു ടൈം ലൈൻ. ഈ 50-നെ ദാ ഒരു വർഷം 365 ദിവസം, അല്പം കൂടുതൽ ഉണ്ട് നമുക്കറിയാം, എന്നാലും ദാ 365 ദിവസം കൊണ്ട് ഇതാ 50-നെ നാം മൾട്ടിപ്ലൈ ചെയ്താൽ 18,000 ദിവസം ഇപ്പോ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു. അത് എന്റെ ജീവിതത്തിൽ മരിച്ചുപോയ ദിവസങ്ങളാണ്. ഇനി ഒരിക്കലും എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞുപോയി. ഇനി എനിക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. അവൻ എന്റെ ജീവിതത്തിൽ മരിച്ചുപോയ ദിവസങ്ങളാണ്. ഞാൻ ആ സമയത്ത് മരണത്താൽ പരാജയപ്പെട്ട ദിവസങ്ങളാണ്. എന്റെ പുറമേയുള്ള മണ്ഡലം അതാ മരണത്താൽ പരാജയപ്പെട്ടു, പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ കുഞ്ഞെ, നിന്റെ സ്ട്രാറ്റജി മാറാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് ജയിക്കാം. ശ്രദ്ധിക്കുക, ഈ ദിവസങ്ങൾ ഈ 50-ന്റെ 300 അതായത് 18,250 ദിവസം ഇതാ ഓൾറെഡി ഇതാ ഞാൻ മരിച്ചു കഴിഞ്ഞു. ഒരു ബിസിനസ്സുകാരനായ എന്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഓരോ ദിവസവും സമയത്തെ വാല്യൂ ചെയ്യുന്ന ഒരു വ്യക്തിത്വം. കാരണം ടൈമിനെ നമുക്ക് കറൻസി ആക്കി മാറ്റാം, ടൈമിനെ നമുക്ക് ഗ്ലോറി ആക്കി മാറ്റാം. ഹല്ലേലൂയ. അപ്പോ നേരത്തെ ടൈമിനെ കറൻസി ആക്കി മാത്രം മാറ്റുന്ന ഒരു തലമായിരുന്നെങ്കിൽ ഇന്ന് ടൈമിനെ ഗ്ലോറി ആക്കി മാറ്റുന്ന, ജീവനാക്കി മാറ്റുന്ന ഒരു തലമാണ് എന്റെ ജീവിതത്തിലുള്ളത്. കാരണം ഞാൻ ഫാദേഴ്സ് ബിസിനസ്സിലെ എന്റെ ചേട്ടനോട് കൂടെ അധ്വാനിക്കുന്ന, യേശു ക്രിസ്തുവിനോട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോ ഞങ്ങളുടെ ബിസിനസിന്റെ സ്ട്രാറ്റജി മൊത്തം വ്യത്യാസമാണ്. അപ്പോൾ ഞങ്ങൾ ശേഖരിക്കുന്നത് ഉയരത്തിലേക്ക് ശേഖരിക്കുക. സോഴ്സ് എക്സ്പോർട്ടിംഗ് ആണ് ഞങ്ങളുടെ കുടുംബ ബിസിനസ്. അപ്പൊ പ്രിയ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. എവിടെ നിന്ന്? മരണത്തിന്റെ കീഴിൽ നിന്ന് മനുഷ്യരെ പിടിച്ച് ജീവന്റെ മണ്ഡലത്തിലേക്ക് മാറ്റി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഇവിടെ കാണാൻ കഴിയാവുന്ന മണ്ഡലം എന്ന് പറയുന്നത് നമുക്ക്, നിങ്ങളിപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വയസ്സായെന്ന് നിങ്ങൾ നോക്കുക. എന്നിട്ട് അതിന് 365 കാലിട്ടോ. അപ്പൊ ലീപ്പ് ഇയർ കൂടി കവർ ചെയ്ത് പോകലോ. അപ്പോ ഇതാ 365 കാലം കൊണ്ട് നിങ്ങൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര ദിവസം ഉണ്ടായോ ആ ദിവസങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ മരിച്ചു കഴിഞ്ഞതാ, മരിച്ചുപോയി. ആ ദിവസങ്ങളിലെ നിങ്ങളും മരിച്ചു. മരണം എന്നെയും നിങ്ങളെ ഈ ദിവസങ്ങളിൽ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ചോദ്യം, ആ ദിവസങ്ങൾ കുഞ്ഞേ നിന്റെ ജീവിതത്തിൽ മരണമടഞ്ഞു. നീ ആർക്ക് വേണ്ടിയാണ് ആ ദിവസങ്ങൾ ജീവിച്ചത്? നീ എങ്ങനെയാണ് ആ ദിവസങ്ങൾ സ്പെൻഡ് ചെയ്തത്? നീ ആർക്കു വേണ്ടിയാണ് ആ ദിവസങ്ങൾ ജീവിച്ചത്? നിനക്ക് വേണ്ടിയോ നിന്നെ ഭൂമിയിൽ ആക്കിവെച്ച സൃഷ്ടാവിന് വേണ്ടിയോ? ആർക്കു വേണ്ടിയാണ് ജീവിച്ചത്? നിന്റെ മരിച്ച ദിവസങ്ങൾ ആർക്കു വേണ്ടിയാണ് ജീവിച്ചത്? ഇത്രയും ദിവസം ഒരു കണക്കെടുക്കുക. കുഞ്ഞെ, നിനക്ക് വേണ്ടിയാണ് ജീവിച്ചതെങ്കിൽ യേശുക്രിസ്തുവിന്റെ സ്റ്റാറ്റസിൽ നിന്ന് നീ പുറത്താണ്. നിനക്ക് വേണ്ടിയാണ് ജീവിച്ചതെങ്കിൽ ഈ ദിവസം മുഴുവൻ നീ നിന്റെ ജീവനെ നേടാൻ നോക്കിയായിരുന്നു. ഈ ലോക സ്ട്രാറ്റജിയിലൂടെ കർത്താവ് പറഞ്ഞു, നീ നിന്റെ ജീവനെ നേടാൻ നോക്കിയാൽ നീ അതിനെ കളയും. കാരണം അത് ഓൾറെഡി മരണത്തിന് കീഴിലാണ്. പിന്നെ എന്തു വേണം? നീ നിന്റെ ജീവനെ എനിക്കായി കളഞ്ഞാൽ, ദൈവിഷ്ടം ചെയ്യുവാൻ വേണ്ടി കളഞ്ഞാൽ, ഏത് ജീവനെ? ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന, മരണത്താൽ തോറ്റുകൊണ്ടിരിക്കുന്ന ജീവനെ നീ അതിനു വേണ്ടി കളഞ്ഞാൽ നീ നിന്റെ ജീവനെ കണ്ടെത്തും. പ്രിയ കുഞ്ഞുങ്ങളെ, അപ്പൊ യേശു ക്രിസ്തു പറയുന്ന ഈ സ്ട്രാറ്റജി നമ്മൾ മനസ്സിലാക്കി കൊള്ളണം. ഇത് മനസ്സിലായ ഒരു വ്യക്തിയെ എനിക്ക് വചനത്തിൽ അറിയാം. ആരെന്ന് പറയട്ടെ? പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞേ. പലരും ഉണ്ട്. എനിക്കൊരു വ്യക്തിയെ വ്യക്തമായ വചനത്തിൽ സപ്പോർട്ടോടെ പറയാം. എന്ന് പറയാൻ നോക്കിയേ, അല്ലെങ്കിൽ പറഞ്ഞു കഴിയുമ്പോൾ പറയാം, എനിക്കറിയായിരുന്നു. അത് മനുഷ്യന്റെ ആഴത്തിലുള്ളൊരു കുഴപ്പമാണ്. ഞാൻ പറയട്ടെ, സമയം കളയണ്ടല്ലോ. പൗലോസ് അദ്ദേഹം അങ്ങനെ ജീവിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, മരണം എനിക്കൊരു പരാജയമല്ല, മരണം എനിക്കൊരു ലാഭമാണ്. മരണം എനിക്ക് ലാഭമാ, മരണം എനിക്ക് ലാഭമാ. കാരണം എന്റെ മരിച്ച ദിവസങ്ങൾ ഞാൻ ജീവിച്ചത് എനിക്ക് വേണ്ടിയല്ല, എനിക്ക് ജീവിതം ക്രിസ്തുവായിരുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവായിരുന്നു. ചെയ്യാനാണ് ഞാൻ ജീവിച്ചത്. എനിക്ക് ജീവിത ക്രിസ്തു ആയിരുന്നു. അതുകൊണ്ട് എന്റെ മരണം എനിക്ക് ലാഭമാണ്. എനിക്ക് ലാഭമാണ്. വല്ലതും പിടുത്തം കിട്ടുന്നുണ്ടോ മക്കളെ? വായിച്ചേ ഫിലിപ്പി ലേഖനം 1:20. ഫിലിപ്പി ലേഖനം 1:20. ഈ സ്ട്രാറ്റജിയിൽ, ഈ ഫാദേഴ്സ് ബിസിനസ് സ്ട്രാറ്റജിയിൽ ജീവിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന്
പ്രതീക്ഷിക്കുകയും. ഫിലിപ്പി ലേഖനം 1:21. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. ഓ ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. യേശു ക്രിസ്തു പറഞ്ഞ സ്ട്രാറ്റജിയിൽ ജീവിക്കുന്ന യേശുവിന്റെ ശിഷ്യൻ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും. കർത്താവ് പറഞ്ഞു, നീ നിന്റെ ജീവനെ എനിക്കായി കളഞ്ഞ, നീ അതിനെ കണ്ടത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും. അപ്പൊ ഞാൻ എന്തിനെ തോപ്പിക്കുക? മരണത്തെ തോപ്പിക്കുക. പിന്നെ എന്തുവാ മരണം? എനിക്ക് എന്തുവാ? ഇറ്റ് ഇസ് ദ ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്. എനിക്ക് മരണ ലാഭമാണ്, മരണ ലാഭമാണ്, മരണ ലാഭമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ക്രിസ്ത്യാനി, നീ മരണത്തെ ഭയപ്പെടുന്നോ? എങ്കിൽ ഇതുവരെയും ക്രിസ്തുവിന്റെ പാതയെ ജീവിച്ചിട്ടില്ല, ക്രിസ്തുവിന്റെ പാതയെ ജീവിച്ചിട്ടില്ല. ലാഭം കിട്ടാൻ വരും പോകുമ്പോ നീ ഭയപ്പെടുകയാണോ? ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ പാതയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. നീ ഇന്ന് ലോകത്തെ ക്രിസ്തുവിനെ ഒരു വിഗ്രഹ ദൈവത്തെ പോലെ ഇതുവരെ ആരാധിച്ച വിഗ്രഹ ദൈവത്തെക്കാൾ വലിയ ദൈവമെന്ന് പറഞ്ഞ് ആരാധിച്ച് ഉദ്ദിഷ്ട കാര്യങ്ങളുടെ സാധ്യത്തിന് വേണ്ടി, ഏത് സ്ഥലത്തെ ഉദ്ദിഷ്ട കാര്യങ്ങൾ, മരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ ഉദ്ദിഷ്ട കാര്യങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ആരാധിച്ചു പോവുകയാ. അതൊക്കെ എത്ര കിട്ടിയാലും മരണത്തോടെ നമുക്ക് തീരും. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സന്ദേശം മനസ്സിലാക്ക്. മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവ ക്രിസ്തുവിലൂടെ ചെയ്യുന്ന പദ്ധതി മനസ്സിലാക്ക്. നീ നിനക്ക് വേണ്ടി ജീവിച്ചാൽ നീ അതിനെ കളയത്തോളൂ, കാരണം നിന്നെ ഓൾറെഡി മരണം പിടിച്ചിട്ടിരിക്കുക. പക്ഷെ നീ നിന്റെ മരിച്ചുകൊണ്ടിരിക്കുന്ന ജീവനെ എനിക്കായി കളഞ്ഞാൽ, എനിക്ക് വേണ്ടി നീ ജീവിച്ചാൽ മരണം നിന്നെ പരാജയപ്പെടുത്തുന്നില്ല, നീ മരണത്തെ പരാജയപ്പെടുത്തും. മരണം നിനക്കൊരു ലാഭമായി തീരും. മരണം, മാനവകുലം ഭയക്കുന്ന മരണം നിനക്കൊരു ലാഭമായി തീരും. പിന്നെ മാർത്തോത ബീസ്റ്റും നിനക്കൊരു വിഷയമല്ല, കാരണം മരണം നിനക്കൊരു ലാഭമാണ്. മാർത്തോത ബീസ്റ്റും നിന്നെ തേജസ്സിൽ തേജസ്സിലേക്ക് കൊണ്ടുവരും നിന്റെ കാഴ്ചപ്പാട് മാറുമ്പോ. കാരണം നീ എന്തൊക്കെ വിട്ടുകളയുന്നുവോ അതെല്ലാം നിനക്ക് തേജസ്സായി മാറും. എന്നെ പ്രതി നീ എന്തൊക്കെ വിട്ടുകളഞ്ഞു അതെല്ലാം 100 മടങ്ങ് അതെല്ലാം നിന്റെ ജീവിതത്തിലെ തേജസ്സായി നിനക്ക് ലഭ്യമാകുവാൻ എട്ടടിയാകും. നീ വിട്ടുകളയുന്ന ലോകത്തിന്റെ മണ്ഡലമാണ് എങ്കിൽ ലോകത്തിന്റെ മോഹം നിലനിൽക്കത്തില്ല. നീ നേടുന്നത് ദൈവരാജ്യത്തിന്റെ മണ്ഡലമാണ്, നിത്യം നിലനിൽക്കുന്ന മണ്ഡലമാണ്. നീ വിട്ടുകളയുന്ന പഴയ മനുഷ്യനെയാണെങ്കിൽ ഇതാ നിനക്ക് ലഭിക്കുന്നത് ദൈവവുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെയാണ് നീ ധരിക്കുന്നത്. ഈ മർമ്മത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടുണ്ടോ? ഈ മർമ്മത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടുണ്ടോ? പ്രിയ കുഞ്ഞുങ്ങളെ, ദേവാലയ കൺസ്ട്രക്ഷനിലൂടെ ഈ സ്വർഗീയമായ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടക്കും. ദേവാലയ കൺസ്ട്രക്ഷനിലൂടെ ഈ സ്വർഗീയമായ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് മരണം ഒരു ട്രാജഡി ആണെന്നാണ് അല്ലെ? ഉള്ള കാര്യം പറ, അകത്ത് സത്യം പറഞ്ഞു, കർത്താവ് കാര്യം പറഞ്ഞു. മരണ ലാഭമാക്കളെ, മരണ ലാഭമ പഴയ നിയമത്തിൽ ഇതൊന്നും മനസ്സിലാകാത്ത ശലമോനുണ്ട്. ശലമോന് അത് ഭയങ്കര ജ്ഞാനമാ. പക്ഷെ നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്നത്, അതായത് ദൈവമക്കളുടെ ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജ്ഞാനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞതും ശലമോൻ പറഞ്ഞതും അവര് വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ശലമോൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ജന്മദിവസത്തേക്കാൾ നല്ലത് മരണ ദിവസമാണെന്ന് പറഞ്ഞു. വായിച്ചിട്ടുണ്ടോ അത്? ജന്മദിവസത്തേക്കാൾ നല്ലത് മരണ ദിവസം ദിവസമാണ്. നല്ലതെന്നാണ് പുള്ളി വിശേഷിപ്പിച്ചത്, നല്ലത്. ആഘോഷ വീട്ടിൽ പോകുന്നതിനേക്കാൾ മരണ വീട്ടിൽ പോകുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പല സന്ദേശങ്ങളും പ്രാപിക്കാൻ പറ്റും. കാരണം ഇന്ന് ഞാൻ നാളെ നീന്തുന്ന സന്ദേശം അവിടെ നിന്ന് കിട്ടും. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ വേറെ അവിടെ അടുത്ത ഫോൺ വരും, അവിടുത്തെ ചെക്കിന്റെ കാര്യം, ഇവിടുത്തെ കുഞ്ഞിന്റെ അഡ്മിഷന്റെ കാര്യം, അവിടുത്തെ ഓഫീസിലെ വിഷയങ്ങളുടെ കാര്യം, അപ്പോൾ തന്നെ പെട്ടെന്ന് പിന്നെ അതങ്ങ് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് നമുക്കൊരു ഓർമ്മ വരും, ഇന്ന് ഞാൻ നാളെ എന്നുള്ള ചിന്ത വരും. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു അതിനേക്കാളും വലിയതാണ്. പുതിയ നിയമത്തിൽ ക്രിസ്തുവിലുള്ള ഒരു വ്യക്തി, പാദേശ് ബിസിനസ്സിലേക്ക് വന്ന ഒരു വ്യക്തി, ക്രിസ്തുവിന്റെ ജ്ഞാനമായിട്ടൊരു വ്യക്തി പറയുന്നത് മരണ ദിവസം നല്ലതാണെന്നുള്ള ലെവലിൽ നിർത്തുകയല്ല, മരണം എനിക്ക് ലാഭം, മരണം എനിക്ക് ലാഭം. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ശരീരം വിട്ട് കർത്താവോട് കൂടി ഇരിക്കുന്നതാണ് അത്യുത്തമം. ഈ ഇന്ന് ഇന്ന് മാധ്യമത്തിലേക്ക് നോക്കുമ്പോ ആളുകള് കൂടുതലും റാപ്ചറിനെ ഫോക്കസ് ചെയ്ത് പ്രസവിച്ചോണ്ടിരിക്കുക. റാപ്ചർ എടുക്കപ്പെടാൻ നമ്മൾ ഒരുങ്ങിയിരിക്കണം, എടുക്കപ്പെടാൻ ഒരുങ്ങിയിരിക്കണം. ശരിയാ, നമ്മൾ എടുക്കപ്പെടാൻ ഒരുങ്ങിയിരിക്കണം. പക്ഷെ സഹോദരന് നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, ഡെത്ത് ഈസ് അവർ റാപ്ചർ. അറിയോ എന്തേ അതിനെക്കുറിച്ച് പ്രസംഗിക്കാത്ത? ഡെത്ത്, മരണം നമ്മുടെ റാപ്ചർ ആണ്. ഡെത്ത് ഈസ് അവർ റാപ്ചർ. കാരണം മനുഷ്യന് ജഡത്തിന്റെ മണ്ഡലം, ജഡം രൂപാന്തരപ്പെടുന്ന മണ്ഡലമാണ് അവർ പറയുന്ന റാപ്ചർ. ബൈബിൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മളതിനെ ഒരുങ്ങണം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഡെത്ത് ഈസ് അവർ റാപ്ചർ. ഇത്രയും കാലം റാപ്ചർ പ്രസംഗിച്ച റാപ്ചർ നടന്നോ? ഇല്ലല്ലോ. പക്ഷെ എല്ലാവർക്കും എന്നെ നടന്നു, മരണം നടന്നു. That death is our rapture. അതുകൊണ്ടും സഹോദരങ്ങളെ, റാപ്ചറിനെ പോലെ തന്നെയും എന്നാൽ ഇപ്പോൾ എല്ലാവരും മരണത്തിനായി ഒരുങ്ങ, മരണം അതൊരു ലാഭകരമായ ദിവസമാക്കി മാറ്റി, ലാഭകരമായ ദിവസമാക്കി മാറ്റേ. അതിനെന്ത് ചെയ്യണം? ഫാദേഴ്സ് ബിസിനസ് എൻറോൾ ചെയ്യണം. യേശു ചെയ്തതുപോലെ ഫാദേഴ്സ് ബിസിനസ്സിൽ എൻറോൾ ചെയ്യണം, പ്രവേശിക്കണം, പ്രവർത്തിക്കണം. നിങ്ങൾ ചോദിക്കുക, അതെങ്ങനെയാ റാപ്ചർ? അത് മരണ റാപ്ചർ ആണ്. ശ്രീ സഹോദരങ്ങളെ, രണ്ടിന്റെയും റിസൾട്ട് ഒന്നാണ്. റാപ്ചർ കഴിഞ്ഞ നമ്മൾ ആരോട് കൂടിയിരിക്കും? പറ, നാം ക്രിസ്തുവിനോട് കൂടിയിരിക്കും. മരണം കഴിഞ്ഞാൽ വിശുദ്ധന്റെ അവസ്ഥ എന്താ? പറ, ക്രിസ്തുവിനോട് കൂടി ഇരുന്നു. രണ്ടോ ഒന്ന് തന്നെ റിസൾട്ട്, രണ്ടോ ഒന്ന് തന്നെ. അല്ല, രണ്ടോ ഒന്ന് തന്നെ. ഒരെണ്ണത്തിനൊരു വ്യത്യാസമുണ്ട്, തിരിച്ച് ഭൂമിയിൽ വന്ന്, ഇവിടെ ഭൂമി വാഴേണ്ടത് കൊണ്ട് രൂപാന്തരപ്പെട്ട ശരീരത്തോട് കൂടി സ്വർഗത്തിൽ നമുക്ക് ജീവിക്കാൻ ഈ ശരീരത്തിന്റെയോ നമുക്ക് ആവശ്യമേയില്ല. ഹല്ലേലൂയ. ആത്മ മനുഷ്യനാണ്. രണ്ടിന്റെ റിസൾട്ട് ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ അറിയാം. ഫസ്റ്റ് തെസ്സലോനിക്സ് 4:16 നാം കർത്താവോട് കൂടിയിരിക്കുന്നു എന്ന് പറയുന്ന മണ്ഡലം 4 ഫസ്റ്റ് തെസ്സലോനിക്സ് 4:16 വാക്യങ്ങൾ വായിച്ചു.
കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും.
ഇങ്ങനെ നാം എപ്പോഴും കർത്താവോട് കൂടെ ഇരിക്കും. ഇത് റാപ്ചറിന്റെ കാര്യത്തെ കുറിച്ച് പറയാം. ഇങ്ങനെ നാം എപ്പോഴും കർത്താവോട് കൂടി ഇരിക്കും. അപ്പൊ റാപ്ചറിന്റെ റിസൾട്ട് ആണ് കർത്താവോട് കൂടി ഇരിക്കുന്നത്. നിസ്സരിച്ചോ, മരണത്തിന്റെ റിസൾട്ടും ഇത് തന്നെയാണ്. നാം കർത്താവോട് കൂടി ഇരിക്കും. കർത്താവോട് വസിക്കാനാ നമ്മൾ പോകുന്നേ, അല്ലേ? ഇനി ശ്രദ്ധിച്ചോ, ഇതാ നമ്മൾ നേരത്തെ വായിച്ച ഫിലിപ്പിയ ലേഖനം വായിച്ച് ആ ഫിലിപ്പിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഒന്നിന്റെ 21 തച്ചല്ലെ 21 മുതൽ താഴേക്ക് വായിക്കും.
എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏതു തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. എന്നാൽ
വിട്ടുപിരിഞ്ഞ് എവിടുന്ന് വിട്ടുപിരിഞ്ഞ് ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ആരോടുകൂടി ഇരിക്കാൻ ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ. ശരീരത്തിന് വിട്ടുപിരിയ എന്ന് പറഞ്ഞ എന്തുവാ? മരണം. അപ്പൊ മരണത്തിലൂടെ ക്രിസ്തുവിനോട് കൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അപ്പോ ശരീരം വിട്ടാൽ നമ്മൾ എവിടെ ഇരിക്കും? ആരുടെ കൂടെയാ? ക്രിസ്തുവിനോട് കൂടെ. ഇനി വീണ്ടും ഒരു വാക്യം നമുക്ക് ഉറപ്പിക്കാം. ഫസ്റ്റ് കൊർന്തിയ സോറി സെക്കൻഡ് കൊർന്തിയ 5:5. ഓ ലോർഡ് ഐ ലവ് യു. അതിന്റെ 8 വാക്യം വായിച്ച്, 5:8.
ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു.
ശ്രദ്ധിച്ചേ. അപ്പോ ഇവിടെ ശരീരം വിട്ട നമ്മൾ ആരോടുകൂടെയാ? ഒന്ന് അടുത്ത ആളോട് വചനം മനസ്സിലായെങ്കിൽ ഒന്ന് പറഞ്ഞേ. ശരീരം വിട്ടാൽ ആരോട് കൂടെയാ? ഇപ്പോഴും പേടിച്ചിട്ട് മിണ്ടാതിരിക്കാൻ തോന്നുന്നു. ശരീരം വിട്ടാൽ കർത്താവോട് കൂടെ. ശരീരത്തിലായിരിക്കുമ്പോൾ കർത്താവിൽ നിന്ന് അകന്ന് പരദേശിയായിരിക്കുന്നു. അതിന് ശരീരം വിടുന്നതിന്റെ പേരാണ് മരണം. ഓരോ സംസ്ഥാനം പറയുന്നത് എനിക്ക് മരണ ലാഭമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, റാപ്ചർ നടക്കട്ടെ, അതിനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഓരോരുത്തരും കർത്താവോട് കൂടെ വസിപ്പതൊക്കെ വേണം. നമ്മളുടെ മരണത്തിനായിട്ട് ഒരുങ്ങിയാട്ടെ. ആ ഒരുങ്ങുന്ന സമയം എന്തുവാണ് സംഭവിക്കുന്നത്? നമുക്ക് ലാഭമായത് തീരുകയാണ്. ജീവിതത്തിൽ ലാഭമായത് തീരുകയാണ്. അപ്പൊ റാപ്ചറിന്റെ റിസൾട്ടും നമ്മുടെ മരണത്തിന്റെ റിസൾട്ടും നമ്മൾ കർത്താവോട് കൂടെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ റാപ്ചറിൽ സംഭവിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ബോഡി മാറി, ഈ എർത്തിൽ ദ്രവിക്കുന്ന ബോഡി മാറി, ഇതാ നമുക്ക് രൂപാന്തരപ്പെട്ട ഹെവൻലി ബോഡി കിട്ടും. അത് എന്തിനു വേണ്ടിയാണ്? ഭൂമിയിൽ ജീവിക്കാനാണ്, ഭൂമിയെ ഭരണം നടത്താനാണ്. നമ്മൾ തുടർന്ന് ഭൂമിയെ വാഴാൻ പോകുന്നവരാണ്, ഭൗതിക മണ്ഡലത്തെ സ്പർശിക്കേണ്ടവരാണ്. അതുകൊണ്ട് നമുക്ക് സ്പിരിറ്റ് കൺട്രോൾ ഫിസിക്കൽ ബോഡി ആവശ്യമാണ്, ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ഭൂമിയിൽ തിരിച്ചു വരുന്നവർക്ക് ആ ബോഡി കൊടുക്കുന്നത്. ഭൂമിയിൽ തുടർന്ന് ജീവിക്കാനുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, റാപ്ചറും നമ്മുടെ മരണവും ഒന്നുപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇതിനു വേണ്ടി നമ്മൾ ഒരുങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ ഇതുവരെ നിങ്ങളൊരു കണക്കെടുക്കുക. ഇതുവരെ എന്റെ മരിച്ച ദിവസങ്ങൾ ഇപ്പൊ എത്ര ദിവസമാണ്? എന്റെ ജീവിതത്തിൽ 18,250 എന്ന് ഞാൻ എഴുതിയിട്ടില്ലേ? മരിച്ച ദിവസങ്ങൾ ആർക്കു വേണ്ടി മരിച്ചു? ആർക്കു വേണ്ടി മരിച്ചു? നിങ്ങൾക്ക് ആ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും. ആർക്കു വേണ്ടി മരിച്ചു എന്ന് അവനവൻ തീരുമാനിക്കുക. തുടർന്ന് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളിപ്പോ തീരുമാനിച്ചപ്പോ നിങ്ങൾ മനസ്സിലായി, എന്റെ കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവൻ ഞാൻ ലോകം നേടാൻ വേണ്ടി ഓടി. എത്ര ഓടിയിട്ടും എനിക്ക് ദുരം തൃപ്തിയായിട്ടില്ല. ലോകം നേടാൻ വേണ്ടി ഞാൻ ഓടി നിൽക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ സ്ട്രാറ്റജിയിലല്ല. പക്ഷെ ഒരു സന്തോഷം അറിയാൻ നിങ്ങളോട് പറയട്ടെ, ഇനി നിങ്ങൾക്ക് എത്ര ദിവസം മരിക്കാനുള്ളതുണ്ട് കണക്കെടുക്ക. ഇനി എത്ര, നല്ലൊരു ബിസിനസ്സുകാരനായിരിക്കും, ഇനി എത്ര ദിവസം മരിക്കാനുള്ളതുണ്ട്? എത്രയുണ്ടെന്ന് നമുക്കറിയില്ല അല്ലെ, പക്ഷെ ഉണ്ടെന്നറിയാം. ഇതാ എന്റെ ജീവിതം നോക്കി. ഇവിടെ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി എത്ര ദിവസം മരിക്കാനുണ്ട് കേട്ടോ, ഈ ഡോട്ടഡ് ലൈൻ കണ്ടോ, ഈ ആദ്യത്തെ ഡോട്ടഡ് ലൈൻ, ഈ ശവപ്പെട്ടി കാണുന്ന ഈ ദിവസങ്ങളൊക്കെ മരണം തീർന്നു, മരിച്ചു തീർന്നു, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇനി ഈ ഡോട്ടഡ് ലൈൻ കണ്ടോ, ഈ മരിച്ചത്, ഇനി ജീവിക്കാനുള്ള കുറച്ച് സമയം ദൈവം തന്നിട്ടു. ഈ ജീവിതത്തിൽ ഞാൻ ഇനി ആർക്കു വേണ്ടി മരിക്കും എന്നൊരു തീരുമാനമെടുക്കുക. അതനുസരിച്ചിരിക്കും നമ്മളുടെ മരണ ലാഭമാണോ നഷ്ടമാണോ തീരുമാനിക്കുന്നത്. ഇനിയുള്ള ജീവിതം എത്ര ദിവസം ഉണ്ടോ? അഞ്ചു ദിവസമോ? നോ മതി, നോ പ്രോബ്ലം, മതി. അഞ്ചു വർഷമോ? എത്ര സമയമാണ് ഇനി ദൈവം അനുവദിക്കുന്നത്? ആ മരിച്ചുകൊണ്ടിരിക്കുന്ന ആ ജീവിതം ഇനി നമുക്ക് വേണ്ടി ജീവിക്കാം, നമ്മുടെ സൃഷ്ടാവിന് വേണ്ടി, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച ക്രിസ്തു യേശുവിന് വേണ്ടി നാം ഉപയോഗിക്കുന്നുവെങ്കിൽ നാം ആ ജീവനെ നേടും, നാം മരണത്തെ ജയിക്കും. മരണത്തെ ജയിച്ച് പ്രിയ സഹോദരങ്ങളെ, ഇതാ നാം ഓരോരുത്തരും ആ ദൈവ തേജസ്സിലേക്ക് എത്തപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും. ഹല്ലേലൂയ. അത് എങ്ങനെയാണ് എന്ന് പുതിയ സൃഷ്ടിയുടെ പദ്ധതിയിലൂടെ നമ്മൾ തുടർന്ന് ദൈവം അനുവദിക്കുന്നെങ്കിൽ മനസ്സിലാക്കും. നിങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കും, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കും. ഇതിന്റെ എക്സ്പ്ലനേഷൻ തുടർന്ന് ദൈവം അനുവദിക്കുന്നതിൽ ഉണ്ടാകും. അപ്പോ ഈ തുടർന്നുള്ള ജീവിതം, ഇത്രയും കാലം ജീവിച്ചത് അവനവന് വേണ്ടി ജീവിച്ചൂടെ, ഇനിയുള്ള ജീവിതം, ഇത്രയും കാല മരിച്ചത്, മരണം പിടികൂടിയത് അവനവന് വേണ്ടിയുള്ള ജീവിതത്തിൽ വെച്ചായിരുന്നുവെങ്കിൽ തുടർന്ന് ഇനിയുള്ള ജീവിതം ഇതാ നമുക്ക് വേണ്ടി ജീവിക്കാം, ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുക. യേശു ക്രിസ്തു പറഞ്ഞ ആ സ്ട്രാറ്റജിയിലേക്ക് പ്രവേശിച്ചു. നീ നിന്റെ ജീവനെ, ഏത് ജീവനെ? മരിച്ചുകൊണ്ടിരിക്കുന്ന ജീവനെ നേടാൻ നോക്കിയ കാര്യമില്ല, നീ അതിനെ കളഞ്ഞു. പക്ഷേ നീ എനിക്കായി നിന്റെ ജീവനെ കളഞ്ഞ ഒരു തീരുമാനമെടുക്ക. ഞാനിനി ക്രിസ്തുവിന് വേണ്ടി എന്റെ ജീവനെ കളഞ്ഞു, എന്റെ ജീവനെ നേടാൻ നോക്കിയിട്ട് കാര്യമില്ല, അത് പോയിക്കൊണ്ടേയിരിക്കുക. പക്ഷേ ഞാൻ ക്രിസ്തുവിനു വേണ്ടി എന്റെ ജീവനെ കളയും, എന്റെ ജീവനെ ക്രിസ്തുവിന് വേണ്ടി കളയും. കർത്താവ് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി നിന്റെ ജീവനെ കളഞ്ഞാൽ നീ ആ ജീവനെ നേടും. ജീവനെ നേടാൻ ഈ ഭൂമിയിൽ വേറെ ഒരു സ്ട്രാറ്റജിയും ഇല്ല, ഒരു സ്ട്രാറ്റജിയും ഇല്ല. ദൈവം വെച്ച ഈ സ്ട്രാറ്റജി അല്ലാതെ, ഈ സ്ട്രാറ്റജിയാണ് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്ക്, യഹോവയ്ക്കുള്ളത്. ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കയ്യിൽ ഇതില്ല, ലോകത്തിലെ ഗവൺമെന്റിന്റെ കയ്യിൽ ഇതില്ല, പ്രഭുക്കന്മാരുടെ കയ്യിൽ ഇതില്ല, ഒരു ജ്ഞാനിയുടെ കയ്യിലും ഇതില്ല. മരണത്തിലുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളത്. യഹോവ തന്റെ കയ്യിൽ രാജാവായ, അഭിഷിക്തനായ, മിശിഹായ ക്രിസ്തുവിലൂടെ നമ്മളോട് പറഞ്ഞ ആ സ്ട്രാറ്റജിയിലേക്ക് പ്രവേശിക്കാൻ ഒരു തീരുമാനമെടുക്കുക. ഇനി ഞാൻ എനിക്ക് വേണ്ടിയല്ല, ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ, എന്റെ മഹത്വത്തിന് വേണ്ടിയല്ല, എന്റെ പോക്കറ്റ് വീർപ്പിക്കാനല്ല, 10 പേർ എന്നെ പൂഴ്ത്തി പറയാനല്ല ഇനി ഞാൻ ജീവിക്കുന്നത്. ചെമത്തേരി കൊണ്ട് അവസാനിക്കുന്ന ഈ ജീവിതത്തിന് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്. എന്റെ മരണം ലാഭമാക്കുന്നു, മരണ ശ്രേഷ്ഠകരമാക്കുന്നു. അഫാദേശ് ബിസിനസ്സിനായി, മനുഷ്യർ പിടിക്കുന്ന ബിസിനസ്സിനായി ജീവിപ്പാൻ, ഇതാ ആദ്യം തന്നെ എന്നെ പിടിക്കുവാൻ, ഞാനാവുന്ന മനുഷ്യനെ പിടിക്കുവാൻ, എന്റെ ജീവിതം ക്രിസ്തുവിനായി, പിതാവായ ദൈവത്തിനായി ഇത് ഞാൻ സമർപ്പിക്കുന്നു. എല്ലാ കണ്ണുകളും അടയണം, എല്ലാ കണ്ണുകളും അടയണം. പ്രിയ മകനെ, പ്രിയ മകളെ, ദൈവം നിന്നോട് സംസാരിച്ചു, ദൈവം നിന്നോട് സംസാരിച്ചു. കുഞ്ഞെ, നീ അവലോകനം ചെയ്തു നിന്റെ കഴിഞ്ഞ കാല ജീവിതം. നീ മരിച്ചത് ആർക്കു വേണ്ടിയാണ്? നിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ എത്ര ദിവസമുണ്ടോ? ആ ദിവസങ്ങളെല്ലാം മരിച്ചുപോയി, അതെല്ലാം ശവപ്പെട്ടിയിൽ കൂട്ടിയിട്ടതുപോലെയായി, അതെല്ലാം സംസ്കരിക്കപ്പെട്ടതുപോലെയായി. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അതിനെ തിരിച്ച് കുഴി കുഴിച്ച് പോസ്റ്റ്മോർട്ടത്തിനായി ശവം തിരിച്ചെടുക്കുന്ന പോലെ നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, കഴിഞ്ഞു. പക്ഷെ ഒന്ന് ചിന്തിക്കണം, ഞാനത് ആർക്കു വേണ്ടിയാണ് മരിച്ചത്? എനിക്ക് വേണ്ടിയാണോ മരിച്ചത്? എങ്ങനെയെങ്കിൽ കർത്താവ് പറഞ്ഞ ആദ്യ ഭാഗത്ത് നാം നിൽക്കുന്നു, നീ നിന്റെ ജീവനെ നേടാൻ നോക്കിയ അതിനെ കളയും. എങ്കിലൊരു തീരുമാനം എടുക്കുക. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കർത്താവ് പറഞ്ഞു, നീ നിന്റെ ജീവനെ എനിക്കായി കളഞ്ഞാ നീ അതിനെ കണ്ടെത്തും. അങ്ങനെയെങ്കിൽ ഇനി ശേഷിക്കുന്ന ജീവിതകാലം, ശേഷിക്കുന്ന ജീവിതകാലം ഓരോ സപ്പസ്വലം പറഞ്ഞതുപോലെ, ഇനി ഞാനല്ല ജീവിക്കുന്നത്, ഇനി ക്രിസ്തു എന്നെ ജീവിപ്പാൻ ഇതാ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. ഇനി ഞാനല്ല, ഇത്രയും നാളെ ഞാൻ ജീവിച്ചു, ഞാൻ മരണത്തിന്റെ കീഴിലായിരുന്നു, ഇനി ഞാനല്ല ജീവിക്കുന്നത്, ഇനിയുടെ ക്രിസ്തു ജീവിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും. പ്രിയമകനെ, പ്രിയമകളെ, പ്രിയ ദേവദാസിനെ, പ്രിയ ദേവദാസിയെ, ഈ ഒരവസ്ഥയിൽ ജീവിപ്പാൻ ഇനി എനിക്ക് ആരും ആകേണ്ട. എന്റെ സ്വപ്നങ്ങളെല്ലാം ചെയ്ത കർത്താവിന്റെ മുമ്പ് ഞാൻ അടിയറ വയ്ക്കുന്നു. എന്റെ ഡ്രീമുകളെല്ലാം ചെയ്ത അടിയറ വയ്ക്കുന്നു. ഇനി എന്റെ ദൈവത്തിന്റെ ഡ്രീം അത് സാധിപ്പാൻ വേണ്ടി ഇതാ ദൈവം തന്ന ഈ ജീവനെ, ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഒരു തീരുമാനമെടുക്കുക, ഒരു തീരുമാനമെടുക്കുക. ക്രിസ്തു പറഞ്ഞതുപോലെ എന്റെ ഇഷ്ടമല്ല, എന്റെ ഒരു ഡ്രീമും അല്ല, എന്നെ അയച്ച എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നു, ഞാൻ വന്നിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, പിതാവ് എന്റെ ഉള്ളിൽ ജീവിക്കും. അങ്ങനെയെങ്കിൽ പിതാവ് ജീവിക്കുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജീവിക്കട്ടെ. ഒരു തീരുമാനമെടുക്ക. പ്രിയമകനെ, പ്രിയമകളെ, എത്ര നാളായി വചനം കേൾക്കും? വചനത്തിലെ ഒരു പണ്ഡിതനായി മാത്രം തീരാനാണോ? പ്രിയമകനെ, പ്രിയ ദേവദാസിനെ, പ്രിയ ദേവദാസിയെ നമ്മുടെ ദൈവം വിളിച്ചത് നമുക്ക് നമ്മുടെ ജീവനെ നേടണ്ടേ? ജീവനെ നേടണ്ടേ? യേശു ക്രിസ്തു പറഞ്ഞ സ്ട്രാറ്റജിയിലേക്ക് പ്രവേശിക്കണ്ടേ? പിതാവായ ദൈവം നമുക്ക് വേണ്ടിയല്ലേ എന്റെ പുത്രനിലൂടെ പറഞ്ഞത്? അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്ക, അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്ക്. മനുഷ്യരെ പിടിക്കുന്ന കൂട്ടത്തിൽ ആദ്യം നമുക്ക് നമ്മെ തന്നെ പിടിക്കാം, ആദ്യം നമുക്ക് നമ്മെ തന്നെ മരണത്തിൽ തിരിച്ചു പിടിക്കാം. മരണമേ അതിന്റെ ജയം എവിടെ എന്ന് പറയത്തക്ക രീതി, മരണം ഒരു ലാഭകരമായി മാറുന്ന രീതിയിൽ നമുക്ക് തിരിച്ചു പിടിക്കാം. ഇനി മുതൽ നാം മരണത്തെ ഭയപ്പെടുന്നവരായിട്ടല്ല, മരണത്തിൽ സന്തോഷിക്കുന്നവരായി, മരണത്തെ ലാഭമായി കണക്കാക്കുന്നവരായി നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, താങ്ക് യു ഫോർ ദ ഗ്ലോറിയസ് വേർഡ്, അങ്ങയുടെ തേജസ്സുള്ള വചനത്തിനായി നന്ദി. അങ്ങ് ഏഴകളെ സ്നേഹിച്ച് ഞങ്ങളെ ജയിപ്പിക്കാൻ ആഗ്രഹിച്ച് പഠിക്കുന്ന കുട്ടിയോടുകൂടെ ചേർന്നിരുന്ന് ഉറക്കമുളച്ച് ആ കുട്ടിയെ പഠിപ്പിക്കുന്ന മാതാവിനെ പോലെ ഞങ്ങളോട് ചേർന്നിരുന്ന് അനുസരണം കെട്ട ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കുന്നതിനായി നന്ദി പിതാവേ, നന്ദി, നന്ദി, നന്ദി. അടോമന പുത്രനായ ക്രിസ്തുവിന്റെ മുഖമേറ്റ് ക്രിസ്തുവിനോട് പഠിക്കാൻ അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അങ്ങത് ഞങ്ങളെ ചെയ്യിപ്പിക്കുന്നതിനായി, ഞങ്ങൾ ചെയ്യുകയല്ലപ്പ, അങ്ങ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനായി നന്ദി. പലതിലും വീണു പോകുന്ന ഹൃദയങ്ങളുള്ളവരാ ഞങ്ങള്, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ വഴി നടത്തണമേ, നയിക്കണം. അങ്ങ് ഏൽപ്പിച്ചിട്ടുള്ള ഈ കുഞ്ഞുങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ, പ്രിയ പിതാവേ, ഈ വചനത്തിലൂടെ അങ്ങ് ഈ മക്കളെ താങ്ങുന്നതിനായി നന്ദി. അവർക്ക് വേണ്ട ഭക്ഷണം ഒരമ്മ കുഞ്ഞുങ്ങൾക്ക് വിളമ്പുന്നത് പോലെ അങ്ങ് നിരന്തരം അപ്പാ വിളമ്പുന്നതിനായി നന്ദി കർത്താവേ. ഏഴാതിലൊന്നും അല്ല കർത്താവേ, അങ്ങത് ചെയ്യുന്നതിനായി നന്ദി അപ്പ. അങ്ങയുടെ കുഞ്ഞുങ്ങൾ അവരുടെ ആത്മാവിന്റെ ഹൃദയമാകുന്ന വയറ് നിറച്ച് കഴിക്കുന്നല്ലോ, കഴിച്ചത് ഛർദിച്ചു പോകാതെ അങ്ങ് തന്നെ സൂക്ഷിച്ചു കൊള്ളണമേ കർത്താവേ. അപ്പൊ ആരും വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകനാകാതെ അനുസരിക്കുന്നവര് കൂടി ആകുവാൻ അങ്ങ് സഹായിക്കണം. ജനത്തെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു, അപ്പ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ സമാധാനം ഈ ജനത്തിന് മേൽ കൽപ്പിക്കുന്ന രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ഒരു സൗഖ്യമാക്കണമേ കർത്താവേ. അങ്ങയുടെ അത്ഭുത കരങ്ങളിലേക്ക് മക്കളെ എല്ലാം താഴ്ത്തി ഏൽപ്പിക്കുന്നു. അനേക മേഖലകളിലേക്ക് അങ്ങയുടെ വചനം കടന്നു പോകാൻ തക്കവണ്ണം ഇത് ഷെയർ ചെയ്യാതിരിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അങ്ങ് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലും കർത്താവെ പ്രേരണ കൊടുക്കണമേ. സുവിശേഷം അറിയിക്കുന്നില്ല, അയ്യോ കഷ്ടം, എന്നുള്ള വചനം അവരെ ഒന്ന് ഓർപ്പിക്കണമേ. നിങ്ങൾ ലോകത്തിലെല്ലായിടത്തും എന്റെ സുവിശേഷം അറിയിപ്പിക്കുക എന്ന ഗ്രേറ്റ് കമാൻഡ്മെന്റ് അവരെ അങ്ങ് ഓർപ്പിക്കണമേ. അപ്പൊ ആരും തളർന്നു പോകാൻ ഇടയാകരുത്. അവരുടെ ജീവിതത്തിൽ ഈ സന്ദേശം ഒരു സുവിശേഷമാവുകയും തുടർന്ന് അവരിലൂടെ ഈ സന്ദേശം മറ്റുള്ളവർക്കൊരു സുവിശേഷമാകുകയും ചെയ്യുവാൻ അങ്ങ് സഹായിക്കണമേ. ഈ ജനത്തെ എല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇവരെ സംരക്ഷിക്കുന്നു. ദുഷ്ടനോട് കൽപ്പിക്കുന്നു, കിങ്ഡം പ്രോപ്പർട്ടീസ് തൊട്ടുപോകരുത്. ഈ വചനത്തിൽ ഇവർ വളരട്ടെ. ദൈവം അരുളി ചെയ്തതുപോലെ എല്ലാ മഹത്വവും യഹോവയ്ക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. താങ്ക് യു ഡാഡി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രിയരെ, സ്വർഗത്തിലെ ദൈവം നമ്മളോട് സംസാരിച്ചു വന്നു. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. സ്നേഹനിധിയായ ഒരു അമ്മ തന്റെ മക്കൾക്ക് വാരിക്കോരി കൊടുക്കുന്നത് പോലെ സ്നേഹനിധിയായ പിതാവ് അതിശ്രേഷ്ഠമായ, വെറു ശ്രേഷ്ഠമല്ല, അതിശ്രേഷ്ഠമായ ഫുഡ് നമ്മുടെ മുമ്പിൽ വിളമ്പി വിളമ്പി തരികയാണ്. കാരണം ഈ അന്ത്യനാളിൽ നിലനിൽക്കണമെങ്കിൽ അതിശ്രേഷ്ഠമായ ഫുഡ് തന്നെ നമുക്ക് ആവശ്യമാണ്. ദൈവം അത് ചെയ്യുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇത് ഷെയർ ചെയ്യുന്നതിന് നിങ്ങൾ ഒട്ടും മടി കാണിക്കരുത്, പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അനേക പ്രതികൂലങ്ങൾ ദൈവരാജ്യത്തിന്റെ വചനത്തിനെതിരെ പിശാചും അവന്റെ ആളിൽ ചെയ്യുന്നുണ്ട്. എങ്കിലും ദാ, നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്ന മക്കൾ, ദൈവത്തിൽ ആശ്രയിച്ച് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവത്തിന് ഇതൾ മറ്റുള്ളവരെ എത്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. കൂട്ടായിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.